ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തതിന് നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെയും ഓടുകരണം ചെയ്യണം. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തതിന് നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെയും ഓടുകരണം ചെയ്യണം. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തതിന് നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെയും ഓടുകരണം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങൾ ഓടുകരണം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവ് ഈ കൃപയുണ്ടായി ഞങ്ങളോട് തരണം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾ നമസ്കാര സൃഷ്ടം കേൾക്കുന്നു ഞങ്ങളോട് തരണം ചെയ്യണം. ദൈവമേവനക സ്തുതി, സൃഷ്ടാവേനക സ്തുതി, പാപികളെ എന്റെ അടിയാരോട് കരണേ നമസ്കാരനക സ്തുതി പാറയ്ക്കുമോ. ക്രിസ്തനായ ഞങ്ങളുടെ പിതാവ്, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഒരു ഇഷ്ടം സ്രോതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടയും ക്ഷമിച്ച പോലെ ഞങ്ങളുടെ പാപങ്ങൾ നിങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെ കൃഷ്ണൻ ഞങ്ങളെ രക്ഷപ്പെടണമേ. നമ്മുടെ രാജ്യ ശക്തിയും മഹത്വവും മേഘനക്കുള്ളതാകുന്നു. ആമി കൃമതലഞ്ഞ് പറയുമേ. നിനക്ക് സമാധാനം, നമ്മുടെ കർത്താവിനോടുകൂടെ മിശ്രകളിൽ വാഴ്ത്തപ്പെട്ടവൾ. പിന്നെ ദുരഫലമായ നമ്മുടെ കർത്താവായ മിശ്രീഹ വാഴ്ത്തപ്പെട്ടവനാവുന്നു. ശുദ്ധമുള്ളതിനോട് തുറയുമേതുംബ്രാൻഡ്. പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങൾ വളർന്ന സമയത്തുണ്ടായിരുന്നു ബ്രാൻഡ് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. ദൈവമായ കർത്താവെ, ഞങ്ങളെല്ലാവരെയും തിരുമുമ്പാവെ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ. ഞങ്ങളുടെ ഈ പഠന ക്ലാസ്സുകളിൽ ദൈവസാന്നിധ്യം ഉണ്ടാകണമേ. ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി വചനം പങ്കുവയ്ക്കുന്ന, ദൈവികജ്ഞാനം പങ്കുവയ്ക്കുന്ന ബഹുമാനപ്പെട്ട തോമസ് മാത്യുവച്ചനെ തിരുമുമ്പാവെ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ കൃപയും ജ്ഞാനവും കൊണ്ട് നിറക്കി അനുഗ്രഹീതമായി ദൈവവചനം ഞങ്ങൾക്ക് വേണ്ടി നൽകുവാൻ പരിശുദ്ധാത്മാവിന്റെ കൃപ കൂടെ ഇരിക്കുകയും ചെയ്യണമേ. ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടണമേ. ഞങ്ങൾ ആരെ പറ്റി പഠിക്കുന്നു? അഭിമന്യനായ തിരുമേനിയുടെ മധ്യസ്ഥതയും അനുഗ്രഹവും ഞങ്ങൾക്കുണ്ടാകണമേ. അദ്ദേഹത്തെ പോലെ ദൈവജ്ഞാനത്തിൽ ഉയർന്നു വരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നിനക്ക് ഏകജാതനും പരിശുദ്ധ റൂഹായിരിക്കും ഞങ്ങൾ എന്നേക്കും സ്തുതി അർപ്പിക്കുവാനായിട്ട് തന്നെ. ത്രിയേക ദൈവത്തിന്റെ നാമം വർദ്ധപ്പെടുമാറാകട്ടെ. ഒന്നിനായ തോമസ് മാത്യുവച്ചൻ കർത്താവിൽ അനുഗ്രഹീതരെ, നമ്മുടെ പഠന ക്ലാസുകൾ ദൈവാനുഗ്രഹത്താൽ ഭംഗിയായി മുന്നോട്ട് പോകുന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവ കൃപയിൽ ഇന്ന് നമുക്ക് വേണ്ടി നമ്മുടെ ഈ വർഷത്തെ എസ്ഐയുടെ ടോപ്പിക്ക് അഭിനന്ദനായ പോലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ ജീവിതവും സംഭാവനകളും ഈ വിഷയത്തെ ആസ്പദമാക്കി നമുക്കിന്ന് ക്ലാസ് എടുത്തു തരുന്ന ബഹുമാനപ്പെട്ട തോമസ് മാത്യു അച്ഛൻ, ജോബി അച്ഛനാണ്. അച്ഛൻ ഡാളസിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. നാട്ടിലച്ഛന് തണ്ണിത്തോട് സെന്റ് ആന്റണീസ് പള്ളി ഇടവകാംഗമാണ്. ഡൽഹിയിലാണ് ജനിച്ചു വളർന്നതെങ്കിലും പഠന കാര്യങ്ങളൊക്കെ നാട്ടിലായിരുന്നു. തുമ്പോണ്ണോത്തരാസനത്തിന് വേണ്ടിയാണ് നാട്ടിൽ പഠിച്ചത്. 2016 പാസ് ഔട്ടായി. അച്ഛന് വിവാഹം കഴിച്ച് ഉച്ചമ്മയോടൊപ്പം ഇവിടെ താമസിക്കുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ അച്ഛനെ സമർപ്പിക്കുന്നു. ശ്രീചന്ദ്രന്റെ സാന്നിധ്യം ഭദ്രാസനത്തിനും വൈദിക സംഘത്തിനും, അതോടൊപ്പം ഇപ്പോൾ നമുക്ക് MMVS പ്രവർത്തനങ്ങൾക്കും അനുഗ്രഹീതമായി തീരുന്നു എന്നുള്ളതിൽ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഡാളസ് ഏരിയയില് ധാരാളം ക്ലാസുകളും MMVS ലീഡർഷിപ്പിലുള്ള പല കാര്യങ്ങളിലും അച്ഛൻ നേതൃത്വം നൽകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അച്ഛനെ വളരെ അമുഖ വാക്കുകൾ ഞാൻ ചുരുക്കുകയാണ്. വളരെ ആദരവോടും സ്നേഹത്തോടും കൂടി ഇന്നത്തെ ഈ ക്ലാസ് നമുക്ക് വേണ്ടി എടുത്തു തരുവാൻ തക്ക ഒന്നും ദൈവനാമത്തിൽ ക്ഷണിക്കും.
ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഒരു വലിയ ദൗത്യം ഏൽപ്പിച്ച എല്ലാ പ്രവർത്തകരോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഇതുപോലെ ഒരു അവസരം ദൈവമുമ്പാകെ ലഭിച്ചതിലുള്ള ദൈവത്തോടുള്ള നന്ദിയും അറിയിച്ചുകൊണ്ട് ഞാൻ ഈ അവസരം ദൈവമുമ്പാകെ ഉപയോഗിക്കാൻ തക്കവണ്ണം ശ്രമിക്കുകയാണ്. സാധാരണഗതിയിൽ ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തുക എന്ന് പറയുന്നത് 4-5 അഡ്ജക്റ്റീവിൽ നമുക്ക് ഒതുക്കാവുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഇന്ന് നാം ഓർക്കുന്ന അല്ലെങ്കിൽ നാം ചിന്തിക്കുന്ന ഈ വ്യക്തിത്വം എന്ന് പറയുന്നത് സൂര്യന് കീഴിലുള്ള ഏത് മേഖലയിലെ വാക്കുകൾ എടുത്തുപയോഗിച്ചാലും മതിയാകാത്ത രീതിയിൽ എല്ലാ വിഷയങ്ങളുമായും ബന്ധപ്പെട്ട് അതിഗഹനമായി പഠനം നടത്തുകയും ആധികാരികമായി സംസാരിക്കാനൊക്കെയുള്ള പ്രാപ്തിയുള്ള ഒരു വ്യക്തിത്വമാണ് ഭാഗ്യസ്മരണാർഹനായ ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയസ് തിരുമേനി. ഒറ്റ വാക്കിൽ വേണമെങ്കിൽ അദ്ദേഹത്തെ എങ്ങനെ വിശേഷിപ്പിക്കാം എന്ന് ചോദിച്ചാൽ യേശുക്രിസ്തുവിനുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് ഭാരതീയ ഓർത്തഡോക്സ് സഭയുടെ പാരമ്പര്യവും ട്രഡീഷനും കാത്തുസൂക്ഷിച്ചുകൊണ്ട് പാശ്ചാത്യ സഭകളുമായി പാശ്ചാത്യ പാരമ്പര്യങ്ങളുമായി നമ്മുടെ സഭയ്ക്കുള്ള മേന്മകൾ കണ്ടെത്തി അത് പാശ്ചാത്യ സഭകളെ ലോകമെമ്പാടുമുള്ള അന്താരാഷ്ട്ര സഭകളെ അറിയിക്കുവാൻ കോണം നിയോഗിക്കപ്പെട്ട ഒരു വലിയ വ്യക്തിത്വമാണ് പൗലോസ്മാർ ഗ്രിഗോറിയസ് തിരുമേനി എന്ന് വേണമെങ്കിൽ നമുക്ക് ഒറ്റ സെന്റൻസിൽ അദ്ദേഹത്തിന് ഒതുക്കാൻ കോണം സാധിക്കും. അദ്ദേഹത്തെ കുറിച്ച് ചിന്തിക്കുകയാണ്. അദ്ദേഹത്തിന് ഇൻട്രസ്റ്റ് ഇല്ലാതിരുന്ന മേഖലകൾ തീരെ കുറവാണ്. ലോകത്തിലെ എല്ലാ സയൻസിലും എല്ലാ വിധത്തിലുള്ള ചിന്താ പദ്ധതികളുമായിട്ടും അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ സഭാപരമായി ചിന്തിക്കുകയാണെങ്കിൽ ഡൽഹി ഭദ്രാസനത്തിന്റെ പ്രഥമ മെത്രാപോലിത്ത എന്ന നിലയിൽ നമ്മുടെ സഭ അദ്ദേഹത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ ഒരല്പം കൂടി ഇൻക്ലൂസീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ അദ്ദേഹം നമ്മുടെ ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരിയുടെ പ്രിൻസിപ്പൽ ആയിരുന്നു എന്ന് സാധാരണ ആൾക്കാരുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കുമെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഒരുപാട് അഡ്ജക്റ്റീവ്സ് അദ്ദേഹത്തിനുണ്ടെങ്കിലും ചെറു ചില കാര്യങ്ങൾ മാത്രമേ ഞാൻ ഓർപ്പിക്കുന്നുള്ളൂ. പ്രത്യേകമായിട്ട് ഇതിന് ഉദ്ദേശം ഒരു എസ്എ കോമ്പറ്റീഷൻ ആയതുകൊണ്ട് ഒരുപാട് വാക്കുകൾക്ക് പ്രാധാന്യമില്ല എന്നെനിക്കറിയാം. അതുകൊണ്ട് എങ്ങനെ ഒരു എസ്എ അവതരിപ്പിക്കാം എന്ന് മാത്രം ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അങ്ങനെയല്ല. ആദ്യമായിട്ട് നമ്മൾ എസ്എ കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ എസ്എയിൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സ്ട്രക്ചർ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ആദ്യം നമുക്ക് തന്നിരിക്കുന്ന വിഷയത്തെ കുറിച്ച് ടൈറ്റിലിനെ കുറിച്ച് ഉള്ള ഒരു ഒരു ഔട്ട്ലൈൻ ആദ്യത്തെ ഒരു പാരഗ്രാഫ് ചെയ്യുക. ആരാണ് ഹു ഈസ് ലമെന്റഡ് ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് മെട്രോപൊളിറ്റൻ ആരായിരുന്നു എന്നുള്ള രീതിയിൽ ഒരു ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ തിരുമേനിയെ കുറിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ പ്രധാനപ്പെട്ട ടൈറ്റിലിന്റെ ആദ്യ ഭാഗത്തേക്ക് കടക്കുകയാണെങ്കിൽ ലൈഫ് ആൻഡ് അല്ലെങ്കിൽ ബയോഗ്രഫി, അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഒരു ബ്രീഫ് ബയോഗ്രഫി അല്ലെങ്കിൽ ലൈഫ് ഒരു ബ്രീഫ് ലൈഫ് സ്റ്റോറി എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയ രീതിയിൽ അദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റോറി ചെറിയ രീതിയിൽ കൊടുത്താൽ തന്നെ അദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റോറി ഒരുപാട് എഴുതാറുണ്ട്. കാരണം ഒരു വർഷം പോലും ജീവിതത്തിൽ ഒരു കാലഘട്ടം പോലും വെറുതെ ചിലവഴിച്ച വ്യക്തിയല്ല അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടം പറയുമ്പോൾ മനസ്സിലാകും. ഞാൻ വിഷയത്തിലേക്ക് നേരിട്ട് കടക്കുകയാണ്. 1922 ഓഗസ്റ്റ് 9 അദ്ദേഹം ജനിക്കുന്നത്. ഹി വാസ് ബോൺ ഇൻ 1922 ഓഗസ്റ്റ് 9 എറണാകുളത്തുള്ള തൃപ്പൂണിത്തുറയിൽ തടീക്കൽ കുടുംബത്തിൽ ടി പി പൈലിയുടെയും ഏലി പൈലിയുടെയും മകനായി അദ്ദേഹം ഈ ലോകത്തിലേക്ക് ജനിക്കുകയാണ്. 15 വയസ്സുള്ളപ്പോൾ അതായത് 1937 അന്നത്തെ സെക്കൻഡറി സ്കൂൾ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ മെട്രിക്കുലേഷൻ പരീക്ഷ പാസ്സാകുന്ന 1937 1937 മെട്രിക്കുലേഷൻ പാസ്സായി നല്ല മാർക്കോടുകൂടി നല്ല വിജയത്തിൽ കൈവരിക്കാൻ്റെ കോൺ സാധിച്ചു എങ്കിലും പക്ഷെ അദ്ദേഹത്തിന് തുടർ പഠനത്തിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. കാരണം വീട്ടിലെ സാഹചര്യം അതായത് ദാരിദ്ര്യം ഒരു വശത്ത്, അതുപോലെ തന്നെ അമ്മയുടെ മനോദൗർബല്യം വേറൊരു വശത്ത്, അങ്ങനെയുള്ള സാഹചര്യത്തിൽ അദ്ദേഹത്തിന് പഠനം തുടരാൻ്റെ കോണം സാധിച്ചില്ല. അദ്ദേഹം നേരെ സ്വന്തമായിട്ട് ജോലി നോക്കാൻ്റെ കോണം ആഗ്രഹിക്കും. അങ്ങനെ പോകുന്ന സമയത്താണ് അന്നുണ്ടായിരുന്ന ഗോമതി എന്ന പത്രത്തിലെ പത്രപ്രവർത്തകനായിരുന്ന മിസ്റ്റർ കുറിയാക്കോസുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധം ഒരു പത്രപ്രവർത്തനത്തിലേക്ക് അദ്ദേഹത്തിന് തിരിയാൻ തക്കവണ്ണമുള്ള ഒരു ഒരു താല്പര്യം ഉണ്ടാകുന്നു. അങ്ങനെ അന്ന് നടന്ന സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചില ആർട്ടിക്കിളുകൾ എഴുതി പത്രങ്ങൾ പ്രസിദ്ധീകരിക്കാൻ തുടങ്ങി. അങ്ങനെ മലബാർ മെയിൽ എന്ന് പറഞ്ഞ പത്രത്തിലും ഗോമതി എന്ന പത്രത്തിലുമൊക്കെ അദ്ദേഹത്തിന്റെ ആർട്ടിക്കിളുകൾ അദ്ദേഹം ഒരു ഫ്രീലാൻസ് ജേർണലിസ്റ്റ് ആയിട്ട് 1937 മുതൽ ഈ വർക്ക് ആസ് എ ഫ്രീലാൻസ് ജേർണലിസ്റ്റ് ഫ്രം 1937 to 1941 മുതൽ 1941 വരെയുള്ള കാലഘട്ടങ്ങൾ അദ്ദേഹം ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടറായിട്ട് അല്ലെങ്കിൽ ഒരു ഫ്രീലാൻസ് ജേർണലിസ്റ്റ് ആയിട്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നു. 1941 മുതൽ 1942 വരെയുള്ള കാലഘട്ടങ്ങൾ അന്നത്തെ ട്രാവൻകൂർ കൊച്ചിൻ രാജ്യമാണ്. അന്ന് കേരള സ്റ്റേറ്റ് എന്ന് പറഞ്ഞ സംഭവം ആയിട്ടില്ല, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. ട്രാവൻകൂർ കൊച്ചിൻ ട്രാൻസ്പോർട്ട് കമ്പനിയിലെ ഒരു ക്ലർക്കായിട്ട് ഒരു ഗുണസ്ഥനായിട്ട് അദ്ദേഹം ജോലി ആരംഭിക്കുന്നു. 1942 മുതൽ 1947 വരെയുള്ള കാലഘട്ടങ്ങളിൽ അന്നുണ്ടായിരുന്ന ഇന്നത്തെ PSC പരീക്ഷയ്ക്ക് തുല്യമായി അന്ന് ട്രാവൻകൂർ കൊച്ചിൻ ഗവൺമെന്റ് നടത്തിയ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയിലെ കമ്പനിയാണ് ഭരിക്കുന്നത്. ബ്രിട്ടീഷ് ഗവൺമെന്റ് എക്സാമിനേഷൻ പാസ്സായി അദ്ദേഹം പോസ്റ്റൽ ആൻഡ് ടെലിഗ്രാഫ് ഡിപ്പാർട്ട്മെന്റിൽ പോസ്റ്റ് മാസ്റ്റർ ആയിട്ട് ജോലിക്ക് പ്രവേശിക്കുന്നു. 1942 മുതൽ 1947 വരെയുള്ള കാലഘട്ടങ്ങളിൽ അതുപോലെ തന്നെ അദ്ദേഹം ആ സമയത്ത് തൃപ്പൂണിത്തുറയിലെ പബ്ലിക് ലൈബ്രറിയുടെ സെക്രട്ടറി ആയിട്ടും ചുമതല അനുഷ്ഠിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ആ സമയത്ത് കേരളത്തിൽ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളൊന്നും നിലവിൽ വന്നിട്ടില്ല. എങ്കിലും അദ്ദേഹത്തിന്റെ തന്നെ ഇനിഷ്യേറ്റീവിൽ തൊഴിലാളികളെ കൂട്ടി ട്രേഡ് യൂണിയൻ രൂപീകരിക്കാനും അദ്ദേഹം 1945 elected as Associate Secretary of Travancore Cochin PNC Union, the Trade Union സ്ഥാനത്തേക്ക് അസോസിയേറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് അദ്ദേഹം ഇലക്ട് ചെയ്യപ്പെട്ടു തെരഞ്ഞെടുക്കപ്പെടുന്നു. ആ സമയത്താണ് ഒരു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അവിചാരിതമായ ഒരു സംഭവം നടക്കുന്നതും ഒരു ഇംഗ്ലീഷ് മനുഷ്യൻ അതായത് എത്യോപ്യയിൽ ഒക്കെയും വിദ്യാഭ്യാസപരമായ റിഫോർമേഷൻ കൊണ്ടുവന്നുകൊണ്ടിരുന്നത് ഇംഗ്ലീഷ് പീപ്പിൾ കുറച്ചുപേർ ഇന്ത്യയിലേക്ക് കടന്നു വരികയും ഇന്ത്യയിൽ നിന്ന് എഡ്യൂക്കേറ്റഡ് ആൾക്കാരെ എത്യോപ്യയിലേക്ക് ഈ ടീച്ചേഴ്സ് ആയിട്ട് റിക്രൂട്ട് ചെയ്യാനൊക്കെ ആഗ്രഹിച്ചെന്ന് കടന്നു വരികയും പോൾ വർഗീസ് ഇന്നത്തെ പേരായിട്ട് പോൾ വർഗീസ് പോൾ വർഗീസിന്റെ ആറ്റിറ്റ്യൂഡിൽ അദ്ദേഹത്തെ ചെറിയ സംഭവങ്ങളൊക്കെ വിവരിക്കുന്നുണ്ട്. അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡിൽ അവർ ഇംപ്രസ്ഡ് ആയിട്ട് അദ്ദേഹത്തെ എത്യോപ്യയിലേക്ക് റിക്രൂട്ട് ചെയ്യുക. അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു വലിയ ടേണിംഗ് പോയിന്റ് ആണ്. 1947 മുതൽ 1947 to 1950 അവിടെ ടീച്ചറായി ചെന്നത് മുതൽ അദ്ദേഹം വെറുതെ പഠിപ്പിച്ചുകൊണ്ട് മാത്രമല്ല അദ്ദേഹം അവിടുത്തെ മാതൃഭാഷയായ അംഹാരിക് പഠിക്കുകയും അത് വെറുതെ പഠിക്കുകയല്ല അഗാധമായി പഠിക്കുകയും അത് ഫലമായിട്ട് അദ്ദേഹത്തെ ചെയർമാൻ ഓഫ് അംഹാരിക് എലിമെന്ററി എഡ്യൂക്കേഷൻ കരിക്കുലം കമ്മിറ്റി എലിമെന്ററി എഡ്യൂക്കേഷൻ കരിക്കുലർ കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് അദ്ദേഹത്തെ അത്രമാത്രം അദ്ദേഹം ഡീപ്പായിട്ട് അംഹാരിക് ലാംഗ്വേജ് പഠിച്ചു. അതുപോലെ തന്നെ ഹെയ്ലി സെലാസി സെക്കൻഡറി സ്കൂൾ അഡിസ് അബാബയിലുള്ള ഹെയ്ലി സെലാസി സെക്കൻഡറി സ്കൂളിലെ അംഹാരിക് ലാംഗ്വേജ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡായിട്ട് അദ്ദേഹത്തെ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ആ സമയത്താണ് അദ്ദേഹം അംഹാരിക് ഭാഷയ്ക്ക് പ്രത്യേകം ഒരു നിഘണ്ടുവും ഡിക്ഷണറിയും വ്യാകരണ ഗ്രന്ഥവും ഒക്കെ ഉണ്ടാക്കുന്നത്. അവിടെ ഇതുവരെ അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിരുന്നില്ല. ആദ്യമായി അംഹാരിക് ഭാഷയ്ക്ക് ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഡിക്ഷണറിയും ഗ്രാമർ ബുക്കും ഉണ്ടാക്കിയത് പോൾ വർഗീസ് ആയിരുന്നു നമുക്ക് പറയാനായിട്ട് സാധിക്കും. ആ സമയത്ത് ചെറിയ ചില കോൺഫ്ലിക്റ്റുകൾ അന്നത്തെ റോമൻ അവിടെ കൂടുതലായിട്ട് ലോകത്ത് മുഴുവനും ഈ റോമൻ കാത്തലിക് മിഷണറിമാരുടെ ഒരു അതിപ്രസരം ഉണ്ടായിരുന്ന സമയത്ത് ഇപ്പോൾ പോൾ വർഗീസ് അദ്ദേഹത്തിന്റെ ഈസ്റ്റേൺ തോട്ട് അതായത് സഭാപരമായി നമ്മുടെ ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭയുടെ തോട്ട് അവിടെയൊക്കെയും പ്രചരിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തുകയും അതിനെ അസൂയോടുകൂടി കണ്ടിരുന്ന ചില റോമൻ കാത്തലിക് മിഷണറിമാർ അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും എത്യോപ്യയിൽ നിന്ന് തുരത്തി ഓടിക്കാൻ തക്കോണം ശ്രമിക്കുകയും 22 ദിവസം നീണ്ടു നിൽക്കുന്ന നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ എംബസിയുമായി ചേർന്ന് നടത്തിയതിന് ഇടപെടുന്നതിന് ശേഷം അദ്ദേഹത്തിന് അനുകൂലമായിട്ട് വിധി ഉണ്ടാവുകയും ചെയ്യുന്നു. അദ്ദേഹം അവിടെ തുടരുകയും ചെയ്യുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം 3 വർഷം അവിടെ തുടർന്നതിന് ശേഷം 1950 അദ്ദേഹം അമേരിക്കയിലേക്ക് ഉപരിപഠനത്തിനായിട്ട് കടന്നു വരികയാണ്. ഫിലോസഫിയിൽ അദ്ദേഹം ബാച്ചിലേഴ്സ് ഡിഗ്രി പൂർത്തിയാക്കുന്നു. അതായത് അതുപോലെ തന്നെ ലിംഗ്വിസ്റ്റിക്സിലും അദ്ദേഹം ബാച്ചിലേഴ്സ് ഡിഗ്രി എടുക്കുന്നത് ഗോഷൻ കോളേജ്, ഇന്ത്യാനയിലുള്ള ഗോഷൻ കോളേജിൽ നിന്നും ആണ് ഈ രണ്ട് ഗ്രാജുവേഷനും അദ്ദേഹം സ്വീകരിക്കുന്നത്. 1951, 1952, 1953 കാലഘട്ടങ്ങൾ അദ്ദേഹം ഒക്ലഹോമ യൂണിവേഴ്സിറ്റിയിലും അതുപോലെ തന്നെ ന്യൂയോർക്കിലുള്ള യൂണിയൻ തിയോളജിക്കൽ സെമിനാരിയിലും പഠനം നടത്തുന്നു. അതുപോലെ പ്രിൻസൺ തിയോളജിക്കൽ സെമിനാരിയിൽ നിന്നും മാസ്റ്റേഴ്സ് ഇൻ ഡിവിനിറ്റി അദ്ദേഹം സ്വീകരിക്കും. അതും വളരെ കുറഞ്ഞ കാലഘട്ടം കൊണ്ട് തന്നെ അമേരിക്കയിൽ വന്നിട്ട് ഇത്രയും ഡിഗ്രികൾ ഫിലോസഫിയിലും ലിംഗ്വിസ്റ്റിക്സിലും ബാച്ചിലേഴ്സ് സ്വീകരിക്കുന്നു. അതുപോലെ തന്നെ ഒക്ലഹോമ യൂണിവേഴ്സിറ്റിയിലും ന്യൂയോർക്കിലെ യൂണിയൻ തിയോളജിക്കൽ സെമിനാരിൽ അദ്ദേഹം പഠനം പൂർത്തീകരിക്കുന്നു. മാസ്റ്റേഴ്സ് ഇൻ ഡിവിനിറ്റി ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് അവിടെ വരെ അദ്ദേഹം ചെയ്തത്. പ്രിൻസ്റ്റൺ തിയോളജിക്കൽ സെമിനാരിയിലും മാസ്റ്റേഴ്സ് പൂർത്തീകരിച്ചതിന് ശേഷം 1954 അദ്ദേഹം തിരികെ കേരളത്തിലേക്ക് കടന്നു വരുന്നു. 1955-56 അദ്ദേഹം ഒരു ഐമേനി ആണെന്ന് ഓർക്കണം. സാധാരണക്കാരന ഐമേനി, അതായത് 33-34 വയസ്സ് പ്രായമുള്ള ഒരു സാധാരണ യുവാവ് നാട്ടിലേക്ക് കടന്നു വരുമ്പോൾ കോട്ടയം ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരിയുടെ ഒരു വിസിറ്റിംഗ് പ്രൊഫസറായിട്ട്, പുതിയ നിയമത്തിന്റെ വിസിറ്റിംഗ് പ്രൊഫസറായിട്ട് 1955 മുതൽ 1956 വരെയുള്ള കാലഘട്ടങ്ങളിൽ അദ്ദേഹം സേവനമനുഷ്ഠിക്കുന്നു. അതുപോലെ തന്നെ കേരളത്തിലേക്ക് വന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന് MGOCSM ലൈഫ് സെക്രട്ടറി ആയിട്ട് അദ്ദേഹത്തെ നിയമിക്കുന്നു. അതുപോലെ തന്നെ SCM സ്റ്റുഡൻസ് ക്രിസ്ത്യൻ മൂവ്മെന്റ് അതിന്റെ അസോസിയേഷൻ സെക്രട്ടറി ആയിട്ടും അദ്ദേഹത്തെ, അതായത് അതുപോലെ വിദ്യാർത്ഥി സമൂഹത്തിൽ സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ സ്റ്റുഡൻസ് മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്ത് യുവാക്കളെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. 1956 എത്യോപ്യൻ ചക്രവർത്തിയായ ഹേലി സലാസി കേരളത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. കടന്നു വരുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം പോൾ വർഗീസുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പോൾ വർഗീസിനെ ഇവിടെ വന്നിട്ട് ഹേലി സലാസിയുടെ പ്രവർത്തനങ്ങൾക്കൊക്കെയും അദ്ദേഹത്തെ സഹായിക്കാൻ തക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിമാരുടെ പ്രൈവറ്റ് സ്റ്റാഫുകളുടെ കൂട്ടത്തിലെ സ്പെഷ്യൽ സെക്രട്ടറി ആയിട്ട് അദ്ദേഹത്തെ നിയമിക്കും. അതിനുശേഷം അദ്ദേഹത്തെ എത്യോപ്യയിലേക്ക് കൊണ്ടുപോകുന്നു. എത്യോപ്യയിലേക്ക് കൊണ്ടുപോയതിനു ശേഷം അദ്ദേഹത്തിന്റെ ചീഫ് അഡ്വൈസർ ആയിട്ടും അദ്ദേഹം പോൾ വർഗീസിനെ അവർ ഇവിടെ നിയമിക്കുകയാണ്. ആ സമയത്താണ് 1958 മലങ്കര സഭയിൽ കക്ഷിവഴക്ക് അവസാനിപ്പിച്ച് കോടതി വ്യവഹാരത്തിനൊടുവിൽ മലങ്കര സഭയിൽ സമാധാനമുണ്ടാകുന്നു. സമാധാനമുണ്ടാകുന്ന സമയത്ത് അദ്ദേഹം ആത്മീയ പ്രവർത്തനങ്ങളുമായിട്ട് കൂടുതൽ താല്പര്യം ഉണ്ടാവുകയും കുറുപ്പംപടി പള്ളിയിൽ വെച്ച് അദ്ദേഹത്തെ ഷെമാഷ് പദവിയിലേക്ക് ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. 58 ഷെമാഷനാകുന്നു. 1961 അദ്ദേഹം കശീഷ പട്ടവും സ്വീകരിച്ചു പരിമല ദേവാലയത്തിൽ വെച്ച്. 1961 പുരോഹിത പദവിയിലേക്കും അദ്ദേഹം കയറുന്നു. ഇതിന്റെ ഇടയ്ക്കുള്ള സമയത്താണ് അദ്ദേഹം യേൽ ഡിവൈൻ കോളേജ് ഡിവിനിറ്റി സ്കൂളിൽ വെച്ച്, അതായത് യേൽ യൂണിവേഴ്സിറ്റിയിൽ 1960 അദ്ദേഹം പഠിക്കുവാൻ തക്കുന്നു കടന്നു വരുന്നുണ്ട്. അങ്ങനെ 1960 അവിടെ പഠനം പൂർത്തീകരിക്കുന്നു. അതിനുശേഷം കുറെ നാളുകൾക്ക് ശേഷം അദ്ദേഹം 1967 തിരികെ വീണ്ടും കേരളത്തിലേക്ക് വന്ന് ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരിയുടെ പ്രിൻസിപ്പലായിട്ട് ചുമതലയേൽക്കും. അത് ഒരു വലിയ ഒരു പാരഡൈം ഷിഫ്റ്റ് സെമിനാരിക്ക് തന്നെ ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ അവിടെ സെമിനാരിക്ക് വേണ്ടി ചെയ്യാണ്ടൊക്കെ ഉള്ള സിനിമയിലേക്ക് സാധിക്കുന്നുണ്ട്. 1975 കൂടിയ അസോസിയേഷനിൽ തിരുമേനിയെ, സോറി, പോൾ വർഗീസ് അച്ഛനെ മെത്രാപ്പൊലിത്ത സ്ഥാനത്തേക്ക്, അന്ന് റപ്പാനായിരുന്നു, റപ്പാൻ സ്ഥാനത്ത് നിന്നും മെത്രാപ്പൊലിത്ത എപ്പിസ്കോപ്പ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കുകയും അതുപോലെ തന്നെ ആ വർഷം തന്നെ അദ്ദേഹത്തെ ദേശീയ ഭദ്രാസനത്തിന്റെ മെത്രാപ്പൊലിത്ത ആയിട്ട് നിയമിക്കുകയും ചെയ്യുന്നു. 1975 തന്നെയാണ് രണ്ട് സംഭവങ്ങളും നടക്കുന്നത്. പിന്നീട് അദ്ദേഹം ദേശീയ ഭദ്രാസനത്തിന്റെ ചുമതലക്കാരനായിട്ടും അതുപോലെ തന്നെ മലങ്കര സഭയിലെ പല തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടും നിൽക്കുന്നതിനോടൊപ്പം തന്നെ വൈദർ എക്യുമനിസത്തിന്റെ ഒരു അഡ്വക്കേറ്റ് ആയിട്ടും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. അതായത് വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം സഹകരിക്കുന്നു. അതിനുശേഷം 1983 മുതലുള്ള കാലഘട്ടങ്ങളിൽ അദ്ദേഹം WCCയുടെ പ്രസിഡന്റായിട്ട് ചുമതലയെടുക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ 1970 മുതൽ 1990 വരെയുള്ള കാലഘട്ടങ്ങളിൽ അദ്ദേഹം ക്രിസ്ത്യൻ പീസ് കോൺഫറൻസിന്റെ വൈസ് പ്രസിഡന്റായിട്ടും ചുമതലയെടുക്കുന്നുണ്ട്. അതായത് പ്രേഗിൽ നടന്ന ക്രിസ്ത്യൻ പീസ് കോൺഫറൻസിന്റെ വൈസ് പ്രസിഡന്റായിട്ട് അദ്ദേഹത്തെ ചുമതലയെടുക്കുന്നു. അതുപോലെ അദ്ദേഹം മലങ്കര സഭയുടെ ഹോളി സിനഡ് എപ്പിസ്കോപ്പൽ സിനഡിന്റെ സെക്രട്ടറിയായിട്ട് ചുമതല സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ യുനെസ്കോയിലേക്ക് WCCയുടെ ഡെലിഗേറ്റ് ആയിട്ട് യുനെസ്കോയിലേക്ക് പോകാൻ തക്കവണ്ണം ഉള്ള ഒരു ഒരു ഭാഗ്യം, അല്ലെങ്കിൽ അതിനുള്ള ഒരു തെരഞ്ഞെടുക്കപ്പെട്ടതും അദ്ദേഹമാണ്. അതുപോലെ തന്നെ സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലിൽ ഒരു ഒബ്സർവർ ആയിട്ട് പോകാൻ തക്കവണ്ണം പൗലോസ് മാർ ഗ്രിഗോറിയസിനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ന്യൂയോർക്കിൽ നടന്ന ഇന്ത്യ റിലീജിയസ് ഫെഡറേഷൻ ഫോർ വേൾഡ് പീസിന്റെ പ്രസിഡന്റ് ആയിട്ടും അദ്ദേഹം സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. അങ്ങനെ നിരവധി കാര്യങ്ങൾ സേവനം അനുഷ്ഠിച്ചു. അതിനുശേഷം അദ്ദേഹത്തിന് സെമിനാരിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ സമയത്ത് അദ്ദേഹത്തിന് ആരോഗ്യസ്ഥിതി വളരെ മോശമാകുന്നു. എങ്കിലും അദ്ദേഹം അകത്ത് മുറച്ചുവെക്കുകയും ആളുകൾക്ക് വേണ്ട രീതിയിലുള്ള ജ്ഞാനം പകർന്നു കൊടുത്ത് 1996 നവംബർ മാസം 24 ഈ ലോകത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ ആത്മാവ് സ്വർഗ്ഗലോകത്തേക്ക് യാത്രയാകുന്നു. അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമം കോട്ടയം പഴയ സെമിനാരിയോട് ചേർന്ന്, പഴയ സെമിനാരി ചാപ്പലിനോട് ചേർന്ന് തന്നെയുള്ള, അതായത് പിതാക്കന്മാരായ പുലിക്കോട്ടിൽ 1-ാമൻ തിരുമേനി, പുലിക്കോട്ടിൽ 2-ാമൻ തിരുമേനി, വട്ടശ്ശേരി തിരുമേനി, പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനി എന്നീ പിതാക്കന്മാരോടൊപ്പം തന്നെ പഴയ സെമിനാരി ചാപ്പലിനോട് ചേർന്ന് ഗ്രിഗോറിയസ് തിരുമേനിയും യും അന്ത്യവിശ്രമ സ്ഥാനം ഒരുക്കിയിരിക്കുന്നു. ഒരു ചെറിയ ഒരു ജീവിത കഥ ഇത്രയുമാണ് അദ്ദേഹത്തിന്റെ ഒരു ബ്രീഫ് ലൈഫ് ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര മാത്രം എങ്കിലും പറഞ്ഞില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഇത്രമാത്രം ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇനി പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് ശരിക്കും devoted himself in his work for time not only for the diocese or church but for all humanity. Adhegathinte oru attitude ennu parayunnathu oru oru inclusive attitude aayirunnu. Ella aalum oru whole humanity ku vendiyana thande service than kudukkanum ennu oru vicharam adhegathine kandu kondile undaadu. Adukonde ഒരു വൈഡർ എക്യുമനിസം അല്ലെങ്കിൽ ഒരു ഇൻക്ലൂസിവിസം ഇപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിനെ വല്ലാതെ ഭരിച്ചിരുന്നു. അതുകൊണ്ട് ഒരു ഭദ്രാസനത്തിലോ അല്ലെങ്കിൽ ഒരു സഭയിലോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ജിയോഗ്രഫിക്കൽ ഏരിയയിലോ അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഒതുങ്ങാതെ ലോകം മുഴുവനും അതിന് ഒരു പ്രത്യേക ഒരു ഒരു ഇമ്പാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലത്ത് ലോക രാജ്യങ്ങളിൽ പലതിലും പോയി ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരികെ ഇങ്ങോട്ട് പോൾ വർഗീസിന്റെ രാജ്യം അല്ലേ എന്ന് ചോദിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു തരത്തിൽ പറഞ്ഞാൽ രാജാറാംമോഹൻ റോയിയുടെയും സ്വാമി വിവേകാനന്ദന്റെയും ഒക്കെ കാലഘട്ടത്തിന് ശേഷം ഭാരതീയ ബൗദ്ധിക ലോകത്തിന് ഇത്രമാത്രം സംഭാവന നൽകിയ മറ്റൊരു മനുഷ്യനില്ല എന്ന് പറഞ്ഞു നമുക്ക് പറയാം. ഒരു ഇന്റലക്ച്വൽ ആയിട്ട് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നടത്തിയ ഒരു 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 വലിയ പേഴ്സണാലിറ്റിയാണ് സ്മരണാർഹനായ പൗലോസ് മാർ ഗ്രിഗോറിയസ് തിരുമേനി. അദ്ദേഹം നേടിയെടുത്ത ഡിഗ്രികൾ എന്ന് പറഞ്ഞത് അത് വളരെ ഇന്യൂമറസ് ആണ്. അത് എണ്ണം എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരുപാട് ഡിഗ്രികൾ അദ്ദേഹത്തിന് നേടി നേടിക്കാൻ തക്കവണ്ണം സാധിച്ചിട്ടുണ്ട്. അദ്ദേഹം അദ്ദേഹത്തിന്റെ ഡോക്ടർ സ്റ്റഡീസ് തന്നെ കണ്ടാൽ മനസ്സിലാകും. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും അല്ലെങ്കിൽ മ്യൂൺസ്റ്റർ യൂണിവേഴ്സിറ്റി, അതായത് ജർമ്മനിയിലെ മ്യൂൺസ്റ്റർ യൂണിവേഴ്സിറ്റി ഓക്സ്ഫോർഡിൽ നിന്നും അദ്ദേഹം ഡോക്ടർ സ്റ്റഡീസ് പൂർത്തീകരിച്ചു. അതുപോലെ തന്നെ സറാംപൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും അദ്ദേഹം ഡോക്ടർ സ്റ്റഡീസ് പൂർത്തീകരിച്ചു. അദ്ദേഹത്തിന് പല യൂണിവേഴ്സിറ്റികളും ഓണററി ഡോക്ടറേറ്റ് നൽകിയിട്ടുണ്ട്. അതായത് ഹംഗറിയിലെ ബ്യൂഡപെസ്റ്റിലുള്ള ലൂത്തറൻ തിയോളജിക്കൽ അക്കാഡമി അദ്ദേഹത്തിന് ഓണററി ഡോക്ടറേറ്റ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ യു എസ് എസ് ആർ അന്നുണ്ടായിരുന്ന സോവിയറ്റ് റഷ്യയിലെ ലെനിൻഗ്രാഡ് തിയോളജിക്കൽ അക്കാദമി അദ്ദേഹത്തിന് ഓണററി ഡോക്ടറേറ്റ് നൽകി ആദരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇയാൻ ഹ്യൂസ് JALHUS യൂണിവേഴ്സിറ്റി ഇയാൻ ഹ്യൂസ് യൂണിവേഴ്സിറ്റി അദ്ദേഹത്തിന്, അതുപോലെ തന്നെ പ്രേഗ് ചെക്കോസ്ലോവാക്യയിലെ പ്രേഗ് യൂണിവേഴ്സിറ്റി എന്നിങ്ങനെ പല യൂണിവേഴ്സിറ്റികൾ അദ്ദേഹത്തിന് ഓണററി ഡോക്ടറേറ്റ് നൽകി അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു പ്രധാനപ്പെട്ട ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം ബഹുഭാഷാ പണ്ഡിതൻ ആയിരുന്നു എന്നുള്ളതാണ്. അതായത് ഈസ്റ്റേൺ ഭാഷകളായ പൗരസ്ത്യ ഭാഷകളായ മലയാളം, തമിഴ് തുടങ്ങിയ ഭാഷകള്, അതുപോലെ തന്നെ ഇംഗ്ലീഷ്, അംഹാരിക് തുടങ്ങിയ ഭാഷകൾ, വെസ്റ്റേൺ അതായത് യൂറോപ്യൻ ഭാഷകളായ ഫ്രഞ്ച്, സ്പാനിഷ്, ഇറ്റാലിയൻ, പോർച്ചുഗീസ് ഭാഷകൾ, അതുപോലെ തന്നെ ക്ലാസിക് ലാംഗ്വേജസ് ആയ ഗ്രീക്ക്, ലാറ്റിൻ, സാൻസ്ക്രിറ്റ് ലാംഗ്വേജസ്, സെമിറ്റിക് ഭാഷകളായ ഹീബ്രു, അർമൈക്, സിറിയക് എന്നീ ലാംഗ്വേജസ് അദ്ദേഹം വളരെ സ്മൂത്തായിട്ട് കൈകാര്യം ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ വേദപുസ്തക ജ്ഞാനത്തിന്റെ കാര്യത്തിൽ അദ്ദേഹത്തെ കൊല്ലാൻ മറ്റൊരാളില്ലായിരുന്നു. ഇന്നും നമ്മുടെ യൂട്യൂബിൽ പുനർമാർ ഗ്രിഗോറിയോസ് എന്ന് വെറുതെ സെർച്ച് ചെയ്ത് നോക്കിയാൽ അദ്ദേഹത്തിന് ഒരുപാട് സ്പീച്ചസ് ഉണ്ട്. ഓരോ സ്പീച്ചസിലും അദ്ദേഹം വേദപുസ്തകത്തിലെ വാക്യങ്ങളെ വ്യാഖ്യാനിക്കുമ്പോൾ അതിന്റെ റൂട്ട് വേർഡ് എടുത്തുകൊണ്ട് അതിന്റെ യഥാർത്ഥമായ ഇന്റൻറ്റഡ് മീനിങ്, ശരിക്കും നമ്മുടെ ഒറ്റ വാക്യത്തിൽ വായിക്കുന്ന അർത്ഥമായിരിക്കില്ല ശരിക്കും അതിന്റെ മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിന്റെ അർത്ഥം, അത് ഓരോന്നും ഇന്റൻറ്റഡ് മീനിങ് എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ വ്യാഖ്യാനിക്കുന്ന ഒരുപാട് സീരീസ് ഓഫ് സ്പീച്ചസ് ടോക്സ് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഒരു ബഹുഭാഷ പണ്ഡിതൻ ആയിരുന്നു അദ്ദേഹം. വേണമെങ്കിൽ അദ്ദേഹത്തെ ഒരു മാൻ ഓഫ് എൻസൈക്ലോപീഡിക് നോളജ് എന്നോ ഒരു ലിംഗ്വിസ്റ്റ് പാർ എക്സലൻസ് എന്നോ ഒക്കെ നമുക്ക് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോ ഈ അടുത്ത കാലത്ത് കൃത്യമായിട്ട് വർഷം ഓർക്കുന്നത് 2000 2000 മഹാത്മാഗാന്ധി, കോട്ടയത്തുള്ള മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ അദ്ദേഹത്തിന്റെ പേരിൽ, പൗലോസ് മാർ ഗ്രിഗോറിയോസ് ഇവരുടെ പേരിൽ ഒരു ചെയർ ആരംഭിച്ചിട്ടുണ്ട്. എല്ലാ വർഷവും ഒരു ലെക്ചർ സീരീസ് അവിടെ തിരുമേനിയുടെ പേര്, തിരുമേനിയുടെ മെമ്മോറിയലായിട്ട് ഒരു ലെക്ചർ സീരീസും അവിടെ നടത്താറുണ്ട്. അങ്ങനെ അദ്ദേഹത്തെ കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റിയും പ്രത്യേകം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ അംഗീകരിച്ചു എന്നുള്ളത് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഒരുപാട് പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പുരസ്കാരങ്ങളെ കുറിച്ച് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് എഴുതേണ്ടി വരും. എന്നാലും കുറച്ച് പുരസ്കാരങ്ങളെ കുറിച്ച് മാത്രം ഒന്ന് പറയുകയാണ്. പല രാജ്യങ്ങളിലും അദ്ദേഹത്തെ പുരസ്കാരം നൽകി ആദരിച്ചിട്ടുണ്ട്. ഭാരതത്തിൽ നിന്നും എമിനന്റ് എക്യുമിനിക്കൽ എഡ്യൂക്കേഷൻ അവാർഡ് അദ്ദേഹത്തിന് നൽകി ഇന്ത്യ അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ യു എസ് എസ് ആർ, സോവിയറ്റ് റഷ്യ ഓർഡർ ഓഫ് സെയിന്റ് വ്ളാഡിമിർ, അതുപോലെ തന്നെ ഓർഡർ ഓഫ് സെയിന്റ് സെർജിയസ് എന്നീ അവാർഡ്സ് നൽകി അദ്ദേഹത്തെ ആദരിച്ചു. അതുപോലെ തന്നെ ഓർഡർ ഓഫ് സെയിന്റ് മേരി മാഗ്ഡലിൻ അവാർഡ് നൽകി, അത് പോളണ്ട് ആണ്. അതുപോലെ തന്നെ ഹാൾ ഓഫ് ഫെയിം ഫോർ എക്സ്ട്രാ ഓർഡിനറി സർവീസ് ടു പീസ് ആൻഡ് ഹ്യൂമാനിറ്റി, ഹ്യൂമൻ യൂണിറ്റി, അത് യു എസ് എ നൽകിയ അവാർഡാണ്. അതുപോലെ തന്നെ സോവിയറ്റ് ലാൽ നെഹ്റു അവാർഡ്, അത് ഇന്ത്യ നൽകിയ അവാർഡാണ്. അതുപോലെ തന്നെ ഹിഡാൽഗോ ഡി സാൻ അന്റോണിയോ ഡി ബെജാർ, അത് ടെക്സസ് സ്റ്റേറ്റ് നൽകിയ അദ്ദേഹത്തിന്റെ അദ്ദേഹം നൽകിയ ഒരു അവാർഡ്. അങ്ങനെ നമ്മൾ വെറുതെ വിക്കിപീഡിയയിൽ മാത്രം പുനഃസ്മരണ ഗ്രീമർസിമയുടെ പേര് സെർച്ച് ചെയ്താൽ ഇതിന്റെ ഒരുപാട് എക്സ്ട്രാ ഒരുപാട് അവാർഡ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. തിരുമേനിയുടെ പേരിന്റെ അർത്ഥം തന്നെ, ഗ്രിഗോറിയോസ് എന്ന പേരിന്റെ അർത്ഥം തന്നെ എവർ അവേക്ക് എന്നാണ്, ഉണർവുള്ളവൻ, സദാ ഉണർന്നിരിക്കുന്നവൻ എന്നാണ് ഗ്രിഗോറിയോസ് എന്ന വാക്കിന്റെ അർത്ഥം. ആ പേരിനെ അന്വർത്ഥമാക്കി ജീവിച്ച ഒരു ജീവിതമായിരുന്നു ഓരോ ഗ്രിഗോറിയോസിന്റെ ജീവിതം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് വേണമെങ്കിൽ നമുക്കൊന്ന് കാറ്റഗറൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പല ലോകത്തിന്റെ പല ഭാഗത്തും അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് എത്തിയിട്ടുണ്ട്. പ്രധാനമായിട്ടും അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് സഭാപരമായിരുന്നു, ചർച്ച് ബേസ്ഡ് ആയിട്ടുള്ള കാര്യം. അദ്ദേഹം മലങ്കര സഭയിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഡൽഹി ഭദ്രാസനത്തിലും അതുപോലെ തന്നെ മലങ്കര സഭയിലും അദ്ദേഹം സുനന്ദ സെക്രട്ടറിയായിട്ട് പ്രവർത്തിച്ചിരുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പലതരത്തിലുള്ള വിശ്വാസ പഠനങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രസംഗങ്ങൾ, ഒരുപാട് ടോക്കുകൾ ആ വിശ്വാസ സമൂഹത്തിന് നൽകി സഭാപരമായി ഒരുപാട് കോൺട്രിബ്യൂഷൻ നൽകിയ ഒരു വ്യക്തിയാണ്. അതുപോലെ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ സെമിനാരിയുമായി ബന്ധപ്പെട്ടതാണ്. അത് ഒരുപാട് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഓരോ ദിവസവും വേണമെങ്കിൽ എടുത്തു പറഞ്ഞാൽ ഞാൻ അത് ഓരോ കോൺട്രിബ്യൂഷനായിട്ട് വേണം പറയാം. എങ്കിലും ചില കാര്യങ്ങൾ മാത്രം എടുത്തു പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് ഉള്ള ഒന്നാണ് പഴയ സെമിനാരിയിൽ സ്ഥാപിച്ചിരിക്കുന്ന സോഫിയ സെന്റർ. സോഫിയ സെന്റർ എന്ന് പറയുന്നത് ഇന്റർ ചർച്ച് ഡയലോഗുകൾക്ക് വേണ്ടിയുള്ള ഒരു ഡിസ്കഷൻസ് നടക്കാൻ വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. സെമിനാരിക്ക് പുറത്തുള്ള ഒരു ഒരു വേൾഡിനെ സെമിനാരിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ തക്കവണ്ണമുള്ള, ഡിസ്കഷന് വേണ്ടി കൊണ്ടുവരാൻ തക്കുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന് ഏറ്റവും സുന്ദരമായ പേര് തന്നെ അദ്ദേഹം നൽകിയിട്ടുണ്ട്. അത് സോഫിയ പേര് നൽകി, സോഫിയ സെന്റർ സെമിനാരി നിൽക്കുന്നു. അതുപോലെ തന്നെ ഒരുപാട് ദീർഘവീക്ഷണത്തോടു കൂടി നടത്തിയ ഒരു പ്രവർത്തനമാണ് ഷൂഡി സ്കൂൾ ഓഫ് ലിറ്റോളജി ക്രിസ്ത്യൻസിക്ക്. ഇന്നും അത് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ രണ്ട് കാര്യങ്ങളെക്കാൾ കൂടാതെ ഒരു കാലത്ത് കോട്ടയം പഴയ സെമിനാരി, കോട്ടയം സെമിനാരി അല്ലെങ്കിൽ പട്ടിത വീട് പഠനം ആരംഭിച്ചത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് വേണ്ടിയായിരുന്നു. പിന്നീട് വൈദിക വിദ്യാഭ്യാസം അതിനോടൊപ്പം ചേർന്ന് നടത്താൻ തക്കവണ്ണം ഉള്ള ശ്രമമുണ്ടായി. അത് വൈദികർക്കും വേണ്ടി മാത്രമുള്ള പഠന കേന്ദ്രമായി മാറിക്കൊണ്ടിരുന്ന സമയത്താണ് ഒരുപാട് അൽമായർക്കും ഈ വിദ്യാഭ്യാസത്തിന്റെ വേദ വിദ്യാഭ്യാസം, വേദ പഠനത്തിന്റെ സാധ്യതകൾ അദ്ദേഹം കണ്ടെത്തുകയും അന്നുണ്ടായിരുന്ന സെമിനാരിയിലെ അധ്യാപകരെയും കഴിവുള്ള പുരോഹിതന്മാരെയും അദ്ദേഹം പ്രചോദിപ്പിക്കുകയും ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതി ഉണ്ടാക്കുകയും അവരെ അത് ഉപയോഗിച്ചുകൊണ്ട് ഒരു അൽമായ പഠന പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ദിവ്യബോധനം എന്ന പഠന സീരീസ്, ഒരു സ്റ്റഡി സീരീസ് ആരംഭിക്കുകയും ചെയ്തത് ഒരു വലിയ ദീർഘവീക്ഷണത്തോടെ ഒരു വലിയ വിഷന്റെ ഭാഗമായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു വലിയ ദീർഘവീക്ഷണത്തിന്റെ ഫലമായിരുന്നു ദിവ്യബോധന പഠനം. ഇന്നും അത് ഒരുപാട് ലേ പീപ്പിളിന് വേദ പഠനവുമായി ബന്ധപ്പെട്ട ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന കാര്യമാണ് ദിവ്യബോധനം എന്ന് പറയുന്നത്. അതുപോലെ അദ്ദേഹത്തിന്റെ പിന്നീടുള്ള ഒരു പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എക്യുമനിസം ആയിരുന്നു. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ഒരു മുമ്പ് പറഞ്ഞതുപോലെ ഒരു ഇൻക്ലൂസിവിസത്തിന്റെ ഒരു ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു അദ്ദേഹം. ഹി വാസ് ആൻ ആർക്കിടെക്ചർ ഓഫ് ഈസ്റ്റേൺ ഓർത്തഡോക്സ് ഫെയ്ത്ത്. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഒരു ഈസ്റ്റേൺ ഓർത്തഡോക്സ് ഫെയ്ത്തിനെ മുറുകെ പിടിച്ചിരുന്നു എങ്കിലും എല്ലാവരെയും ഉൾക്കൊള്ളാൻ തക്കവണ്ണമുള്ള ഒരു ഒരു ആറ്റിറ്റ്യൂഡ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എക്യുമെനിക്കൽ വേദിയുന്നു, എവിടെയൊക്കെ വിശ്വാസങ്ങൾ ഒരുമിച്ച് പോകാൻ സാധിക്കുമോ അവയൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകാൻ തക്കവണ്ണം അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വേൾഡ് കൗൺസിൽ ഓഫ് ചേർച്ചസിന്റെ പ്രവർത്തനങ്ങളുമായി നമ്മുടെ സഭയെ ബന്ധിപ്പിക്കാനുള്ള ഒരു വലിയ ഭാഗ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ പല മെത്രാപ്പോലീത്തമാരും അദ്ദേഹത്തിന്റെ ആ കൗൺസിൽ ഓഫ് ചേർച്ചസിന്റെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പോകാൻ തക്കോളം ഇപ്പോഴും സാധിക്കുന്നു. അതുപോലെ തന്നെ പോലീസ്മാർ ഗ്രീപോലീസിന്റെയും പല കൗൺസിലിന്റെയും എക്യുമെനിക്കൽ കൗൺസിലിന്റെ, അതായത് വേൾഡ് കൗൺസിൽ ഓഫ് ചേർച്ചസിന്റെ എക്യുമെനിക്കൽ കൗൺസിൽ, പല എക്സിക്യൂട്ടീവ് കമ്മിറ്റി, അതുപോലെ തന്നെ പല വർക്കിംഗ് കൗൺസിലുകൾ, അതുപോലെ പല തരത്തിലുള്ള കൗൺസിലുകളുടെയും പ്രധാന ചുമതലക്കാരനായിരിക്കാനും, അതുപോലെ തന്നെ പിന്നീട് അദ്ദേഹത്തിന് WCCയുടെ തന്നെ പ്രസിഡന്റ് സ്ഥാനം എന്ന് പറയുന്ന ഒരു വലിയ സ്ഥാനത്തേക്ക് എത്താനും തക്കവണ്ണം സാധിച്ചു. അദ്ദേഹം ഹി വാസ് എ പ്രൊമോട്ടർ ഓഫ് യൂണിറ്റി അമംഗ് ഓർത്തഡോക്സ് ചേർച്ചസ്. അദ്ദേഹം ലോകമെങ്ങുമുള്ള ഓർത്തഡോക്സ് ചേർച്ചസിനെ ഒരുമിച്ച് കൊണ്ടുവരാൻ തക്കവണ്ണമുള്ള ഒരു 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 ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്ന ഒരു 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 വലിയ പേഴ്സണാലിറ്റി ആയിരുന്നു. അതുപോലെ തന്നെ സേക്രഡ് ട്രഡീഷൻ, ഹി വാസ് എൻ എക്സ്പോണന്റ് ഓഫ് ദ സേക്രഡ് ട്രഡീഷൻ. നമ്മുടെ സഭയുടെ പവിത്രമായ പാരമ്പര്യത്തെ അദ്ദേഹം മുറുകെ പിടിച്ചുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളതും ഒരു വലിയ കാര്യമാണ്. അദ്ദേഹം ഈ എക്യുമെനിസവുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കൂടുതലും എക്സ്പ്ലോയിറ്റേഷൻ, ഡിസ്ക്രിമിനേഷൻ തുടങ്ങിയ സമൂഹത്തിലെ അനാചാരങ്ങൾക്കെതിരെ പ്രവർത്തിക്കാൻ വേണ്ടിയായിരുന്നു. ഹി വാസ് എ ക്രൂസൈഡർ അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് നിയോ കൊളോണിയലിസം. അതായത് നമുക്കറിയാമല്ലോ അന്നത്തെ സാഹചര്യം എന്ന് പറയുന്നത് കൊളോണിയലിസവുമായി ബന്ധപ്പെട്ട കാര്യമായിരുന്നു. ഹി റിജക്റ്റഡ് ദ പോസിബിലിറ്റീസ് ഓഫ് റിലീജിയസ് കൾച്ചറൽ ആരഗൻസ് ആൻഡ് ഹി വാസ് ആൻ ആക്ടിവിസ്റ്റ് ഫോർ ഡിസ്ആർമമെന്റ്. ഡിസ്ആർമമെന്റുമായി ബന്ധപ്പെട്ട യു എനിൽ അദ്ദേഹം ഒരു 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 പേപ്പർ തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഡിസ്ആർമമെന്റ്, ജസ്റ്റിസ് ആൻഡ് പീസ്, ഈ മൂന്ന് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ഈ WCC ചേർന്ന് യു എനിലും യുണൈറ്റഡ് നേഷൻസിലെ പല ഓർഗനൈസേഷൻസിലും അദ്ദേഹത്തിന് സ്പീച്ച് നടത്താനൊക്കെ കൊണ്ടും സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം ഹേലി സലാഫി, എത്യോപ്യൻ രാജാവായിരുന്ന ഹേലി സലാഫിയുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. അദ്ദേഹം ഹേലി സലാഫിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എന്നതിന് ഉപരിയായി അദ്ദേഹം ഹേലി സലാഫിയുടെ ഏറ്റവും ക്ലോസസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. ചക്രവർത്തി അദ്ദേഹത്തിന്റെ അധികാരത്തിൽ നിന്നും അദ്ദേഹത്തെ താഴെ ഇറക്കുന്ന കാലഘട്ടം വരെയും ചക്രവർത്തിയോടൊപ്പം തന്നെ നിന്ന് എല്ലാ കാര്യങ്ങളിലും പ്രവർത്തിക്കാൻ തക്കവണ്ണം പുലർത്തുന്ന ഗുരുവർത്തിനെങ്കിൽ സാധിച്ചു. അതുപോലെ തന്നെ ചക്രവർത്തിയുടെ മനസ്സിൽ അദ്ദേഹത്തിന്റെ മകളുടെ പ്രതിശ്രുത വരനായിട്ട് അദ്ദേഹം കണ്ടിരുന്നത് പോൾമർഗീസിനായിരുന്നു എന്ന് ചില പുസ്തകങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്നു. അതിനുവേണ്ടി അദ്ദേഹം പലതരത്തിൽ പോൾവർഗീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എത്യോപ്യയിൽ നിന്നും അദ്ദേഹം നാട്ടിലേക്ക് കടന്നു വരുമ്പോൾ പോലും തിരികെ വന്ന് അദ്ദേഹം തിരിച്ചു വിളിച്ചുകൊണ്ട് പോകാൻ ശ്രമം നടത്തുമ്പോഴും ഭവാത്തിരിയുമായി ബന്ധപ്പെട്ട് ഉള്ള സംസാരങ്ങളെ കുറിച്ചൊക്കെ പല പുസ്തകങ്ങളുണ്ട്. അത് നമ്മളുടെ ഈ വിഷയത്തിന്റെ ഭാഗമല്ലാത്തതുകൊണ്ട് ആ ഭാഗത്തേക്കൊന്നും കടക്കുന്നില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് സഭാപരമായിട്ടും സെമിനാരിയുമായിട്ടും എക്യുമിനിസവുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ കുറിച്ച് കണ്ടു. അതുപോലെ തന്നെ അടുത്ത ഒരു ഒരു പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ചാരിറ്റിയാണ്. അദ്ദേഹത്തിന്റെ കുടുംബ സുഹൃത്ത് അല്ലെങ്കിൽ ഒരു ഒരു അടുത്ത ബന്ധു, രക്തബന്ധം തന്നെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് മലങ്കര സഭയുടെ ശ്രീപാദാസ സമൂഹത്തിന് സ്ഥാപകനായിരുന്ന മൂക്കഞ്ചേരി പത്രോസ്മാർ ഉസ്താപ്യൂസിന്മേ. അദ്ദേഹത്തിന്റെ ചെറുപ്പകാലങ്ങളിൽ അദ്ദേഹത്തിന്റെ പുരോഹിതരാകത്തിന് മുമ്പുള്ള കാലഘട്ടങ്ങളൊക്കെയും പത്രോസ് അദ്ദേഹം പത്രോസ് റംബാനാണ്. റംബാനായിരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിനോടൊപ്പം ഒരുപാട് പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുവാനും പാപങ്ങളെ സഹായിക്കുവാനും നിർധനരായ ആൾക്കാരോടൊപ്പം സമയം ചെലവഴിക്കുവാനും അതുപോലെ തന്നെ അവർക്കുള്ള സഹായങ്ങൾ ചെയ്യുവാനും അവർക്കിടയിലേക്ക് സുവിശേഷം എത്തിക്കുവാനും പ്രസംഗിക്കുവാനും ഒക്കെയുള്ള അവസരങ്ങൾ അദ്ദേഹം പരമാവധി പ്രയോജനപ്പെടുത്തിയിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു ചാരിറ്റിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ ഒരു പ്രധാന ഒരു ഒരു വലിയ ഉദാഹരണമാണ് ഇന്നും മുളന്തുരുത്തിയിലെ തലക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന സെയിന്റ് മേരീസ് ബോയ്സ് ഹോം. അവിടെ ഒരു 10 ദിവസത്തിലധികം അവിടുത്തെ കുഞ്ഞുങ്ങളോടുകൂടി താമസിക്കാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പറയുകയാണ്, ഇന്ന് കേരളത്തിലെ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടിയേറ്റ മേഖലകളിൽ നിന്നുള്ള ഒരുപാട് കുഞ്ഞുങ്ങൾ അവരുടെ മാതാപിതാക്കൾക്ക് ഒരു വലിയ ആശ്വാസമാണ് ഈ തലക്കോട് ബോയ്സ് ഹോം എന്ന് പറയുന്നത്. അവിടെ ഒരുപാട് സാധാരണക്കാർ, വെറും സാധാരണക്കാർ, സാധാരണക്കാരായ മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങൾ അവിടെ ഒരു പ്രയാസവും ഇല്ലാതെ ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ ഇന്നും കഴിഞ്ഞു കൂടുന്നു അവിടെ എന്ന് പറയുന്നത് ഒരു വലിയ അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണത്തിന്റെ ഒരു ഭാഗമാണ്. പ്രത്യേകമായിട്ട് കാണാൻ ഒരു കാര്യം, എല്ലാ വർഷവും അല്ല, മുളന്തുരുത്തിയും കോട്ടയവും തമ്മിൽ നല്ല ദൂരമുണ്ട് എങ്കിലും എല്ലാ വർഷവും തിരുമേനിയുടെ പെരുന്നാൾ ദിവസം ആ മുളന്തുരുത്തി തലക്കോട് ബോയ്സ് ഹോമിൽ എല്ലാ കുഞ്ഞുങ്ങളും ഒരുമിച്ച് തിരുമേനിയുടെ ഓർമ്മ ദിവസം പഴയ സെമിനാരിയിലെത്തി പെരുന്നാൾ കൂടി നേർച്ചയും ഭക്ഷിച്ചതിന് ശേഷം മാത്രമേ തിരികെ പോകാറുള്ളൂ എന്നുള്ളത് ഒരു വലിയ സാക്ഷ്യമായിട്ട് ഓർക്കുകയാണ്. അദ്ദേഹം അങ്ങനെ ജീവകാരുടെ പ്രവർത്തനങ്ങളിലും അദ്ദേഹം മുൻകൈ എടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ അതിലേക്ക് അദ്ദേഹം കൊണ്ടുവരാൻ്റെ കോണം ശ്രമിക്കുകയും ചെയ്തിരുന്നു. ഇനി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ ആയിട്ട് പറയാനുള്ളത് ലിറ്ററേച്ചറാണ്, സാഹിത്യമാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട തീം എന്ന് പറയുന്നത് ഫിലോസഫി തന്നെയായിരുന്നു. ഫിലോസഫിയും തിയോളജിയും എങ്ങനെ പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹം പല പുസ്തകങ്ങളിലൂടെ അവതരിപ്പിക്കാൻ തക്കോളം ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരുപാട് പുസ്തകങ്ങൾ എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ ഗുൾസർഗിയെ കാണാവുന്നത് എന്നാലും പ്രധാനപ്പെട്ട കുറച്ച് പുസ്തകങ്ങളെ കുറിച്ച് പറയുന്നത് അദ്ദേഹത്തിന്റെ സ്പിരിച്വൽ ഓട്ടോഗ്രാഫി എന്ന് പറയുന്നത് ലവ് ഫ്രീഡം ദ ഗ്രാൻഡ് മിസ്റ്ററി. സ്പിരിച്വൽ ഓട്ടോഗ്രാഫിയുടെ പേര് ലവ് ഫ്രീഡം ദ ഗ്രാൻഡ് മിസ്റ്ററി എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് പുസ്തകങ്ങൾ ന്യൂ വിഷൻ, ന്യൂ ഹ്യൂമാനിറ്റി, കോസ്മിക് മാൻ, ജോയ് ഓഫ് ഫ്രീഡം, അങ്ങനെ തുടങ്ങിയ കുറെ പുസ്തകങ്ങളുണ്ട്. അതൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിന്റെ എല്ലാം പ്രധാനപ്പെട്ട ആശയം എന്ന് പറഞ്ഞത് ബൈബിൾ അല്ലെങ്കിൽ തിയോളജി എങ്ങനെ ഫിലോസഫിയുമായി, ഈസ്റ്റ് പ്രത്യേകിച്ച് ഫിലോസഫിയുമായി, ഈസ്റ്റേൺ ഫിലോസഫിയുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ അടുത്ത കാലത്ത് സെമിനാരിയുടെ 200th ദ്വിശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി അദ്ദേഹത്തിന്റെ പ്രസിദ്ധീകരിക്കപ്പെടാത്ത കൃതികളെല്ലാം കൂടി ചേർത്തുകൊണ്ട് ഫിലോസഫി ഈസ്റ്റേൺ വെസ്റ്റ് എന്ന പേരിൽ ഒരു പുസ്തകം പുറത്തിറക്കുകയുണ്ടായി. അതിൽ പ്രധാനമായിട്ടും ഈസ്റ്റേൺ ഫിലോസഫിയും ഈസ്റ്റേൺ സ്പിരിച്വാലിറ്റിയും വെസ്റ്റേൺ ഫിലോസഫിയും സ്പിരിച്വാലിറ്റിയും തമ്മിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ വെസ്റ്റേൺ ഫിലോസഫിയേക്കാൾ എന്തൊക്കെ മേന്മയാണ് ഈസ്റ്റേൺ ഫിലോസഫിക്ക് അല്ലെങ്കിൽ ഈസ്റ്റേൺ സ്പിരിച്വാലിറ്റിക്കുള്ളത് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെതായിട്ട്, അത് അദ്ദേഹത്തിന്റെ കളക്ടഡ് വർക്സിന്റെ ഒരു 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 കോമ്പിനേഷനായിട്ട് ഇറക്കിയ ഒരു ബുക്കാണ്, അതും അവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് മിയർ ബിബ്ലിക്കൽ ആയിരുന്നില്ല. അദ്ദേഹം ബൈബിളിനെയും സ്പിരിച്വാലിറ്റിയും ലോകത്തിലുള്ള ഓൾമോസ്റ്റ് ഓൾ ബ്രാഞ്ചസ് ഓഫ് സയൻസ് എല്ലാ സയൻസിന്റെ ശാസ്ത്രത്തിന്റെ എല്ലാ ചാർജുകളുമായിട്ടും വേദപുസ്തകത്തെയും സ്പിരിച്വാലിറ്റിയെയും ബന്ധിപ്പിക്കാനുള്ള ഒരു ശ്രമം അദ്ദേഹത്തിന് നടന്നിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. പിന്നീട് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ എന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹം ഹി വാസ് എ വിഷണറി. അദ്ദേഹം ഒരു വലിയ ദാർശനികനായിരുന്നു. അതായത് ഇന്ന് നമ്മൾ കാണുന്ന പഴയ സെമിനാരിയും അല്ലെങ്കിൽ ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരി എന്ന് പറയുന്ന ആശയത്തിന് കൂടും ഭാവം നൽകുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച വ്യക്തിയാണ് ബ്രദേഴ്സ് മൺ ഗ്രിഗോറിയസ് തിരുമേനി. അദ്ദേഹം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഗീവർഗീസ് വിജയൻ ബാബായുടെ ഏറ്റവും ഉത്തമനായ ഒരു ഒരു ശിഷ്യനായിരുന്നു. അതിനുശേഷം വന്ന ഔഗേ തിരുമേനിയായാലും പിന്നീട് വന്ന മാധ്യ പ്രഥമൻ ബാബ തിരുമേനിയുടെ കാലഘട്ടത്തിൽ ശേഷവും ഒരു ഒരു സുശക്തമായ നേതൃത്വം നൽകുവാൻ തക്കോട് സാധിച്ച വ്യക്തിയാണ് പുരോഹിതൻ ഗ്രിഗോറിയസ് തിരുമേനി. അദ്ദേഹത്തിന്റെ ശ്രമഫലമായിട്ടാണ് ഒരുപാട് വൈദികർക്ക് അവർക്ക് താല്പര്യമുള്ള മേഖലകളിൽ ഉപരിപഠനം നടത്താൻ തക്കവണ്ണം ലോകത്തിലെ പല ഭാഗത്തുള്ള യൂണിവേഴ്സിറ്റികളിൽ പോയി ഉപരിപഠനം നടത്താനും അതിനുശേഷം ആ അവരുടെ സേവനം തന്നെ നമ്മുടെ സെമിനാരിക്ക് ലഭ്യമാക്കുവാനും ദിവ്യബോധനം പോലെയുള്ള പല പഠന പദ്ധതികൾക്കും അവരുടെ ലിറ്ററേച്ചർ പോലും ഉപയോഗിക്കാൻ തക്കവണ്ണമെന്നുള്ള ഒരു ശ്രമം തിരുമേനിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നും മലങ്കര സഭയിലുള്ള പ്രധാനപ്പെട്ട എഡ്യൂക്കേഷനിസ്റ്റ് ആയിട്ടുള്ള ആളുകളെല്ലാം ആളുകളുടെ ഒക്കെയും ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് പൊലീസ് മാർ ഗ്രിഗോറിയസ് തിരുമേനിയാണ്. ഒരുപാട് പേരെ ഇൻസ്പയർ ചെയ്ത് പഠനത്തിന് വേണ്ടി പല ഭാഗത്തേക്ക് പോയി അവരവർക്ക് ഇഷ്ടമുള്ള അവരവർക്ക് ടേസ്റ്റ് ഉള്ള പഠന മേഖലകളിൽ പഠനങ്ങൾ പൂർത്തീകരിക്കാൻ തക്കോണമുള്ള ഒരു വലിയ വിഷൻ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു എഡ്യൂക്കേഷൻ ഒരു ഇന്റലക്ച്വൽ ലെവലിൽ സെമിനാരി ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരി ഒരുപാട് വളരാൻ തക്കോണം സാധിച്ചതിന്റെ പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് പറയുന്നത് പോലീസ് മാർ ഗ്രിഗോറിയസ് തിരുമേനിയാണ്. അദ്ദേഹത്തിന് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ലോകത്തുള്ള എല്ലാ സഭാ നേതാക്കന്മാരുമായിരുന്നു. റോമൻ കത്തോലിക്ക സഭാ നേതാക്കന്മാരുണ്ട്, അതുപോലെ തന്നെ ആത്മീയ നേതാക്കന്മാരുണ്ട്. ക്രിസ്ത്യൻ സമുദായം മാത്രമല്ല മറ്റുള്ള സമുദായം അന്നുണ്ടായാലും ദലൈലാമ പോലെയുള്ള എല്ലാ സമുദായ നേതാക്കന്മാരുമായും അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു വലിയ കോർഡിയൽ ബന്ധം, ഒരു ഒരു ഹൃദയ ബന്ധം എന്ന് പറയുന്നത് അതിനൊരു കാരണമായിട്ട് മാറിയിട്ടുണ്ട്. അദ്ദേഹത്തിന് പലരുമായിട്ടും പലരെയും തമ്മിൽ കണക്ട് ചെയ്യാൻ തക്കവണ്ണം അദ്ദേഹത്തിന് സാധിച്ചത് അതൊക്കെ അദ്ദേഹവും അവരുമായിട്ടുള്ള ബന്ധത്തിന്റെ ഭാഗമായിട്ടാണ്. ഒരു ലീഡർ എന്ന് പറയുന്നത് ഒരു യഥാർത്ഥ നായകൻ എന്ന് പറയുന്നത് നായകന്മാർക്ക് നായകന്മാരെ ഉണ്ടാക്കുന്നവനാണ്, കൂടെ നിൽക്കുന്നവരെയും കൂടി നായകന്മാരാക്കുന്ന ദോസ് ഹു മേക്ക് ദ ഫെലോ ലീഡേഴ്സ്, റിയൽ ലീഡർ. ഒരു റിയൽ ലീഡർ എന്ന് പറഞ്ഞാൽ കൂടെ നിൽക്കുന്ന ഫെലോസ്, തന്റെ കൂടെ നിൽക്കുന്ന ആളുകളെ കൂടെ ലീഡേറ്റ് ആക്കാനൊക്കെയുള്ള ഒരു ശ്രമം നടത്തുന്നതാണ്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹം ഒരു യഥാർത്ഥ ലീഡർ ആയിരുന്നു. സുന്ദാരി പ്രിൻസിപ്പൽ എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം ഒരുപാട് പേരെ ഈ സെമിനാരി വിദ്യാഭ്യാസത്തിലേക്കും അതുപോലെ തന്നെ സെമിനാരി അധ്യാപനത്തിലേക്കും താല്പര്യമുണ്ടാക്കാനൊക്കെ ഉള്ള ഒരു ശ്രമം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സഭാപരമായിട്ടും പ്രത്യേകിച്ച് സെമിനാരിയുമായിട്ടും എക്യുമനിസവുമായിട്ടും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായിട്ടും ലിറ്ററേച്ചറുമായിട്ടും ബന്ധപ്പെടുത്തി അദ്ദേഹം ഒരുപാട് സംഭാവനകൾ ലോകത്തിന് നൽകി. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വിഷൻ സഭയ്ക്ക് ഒരുപാട് സഭയ്ക്ക് പ്രത്യേകിച്ച് സെമിനാരിക്ക് ഒരുപാട് ഇന്റലക്ച്വൽ മാനങ്ങൾ നൽകാനുള്ള സാധിച്ചിട്ടുണ്ട്. പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വളരെ സുശക്തമായ ഒരു ആത്മീയ ചുറ്റുപാടുണ്ടായിരുന്നു. വളരെ നല്ല ഒരു ആത്മീയ ജീവിതമാണ്. പക്ഷെ അത് പുറത്ത് കാണിക്കാൻ തക്കവണ് അദ്ദേഹത്തിന് സാധിച്ചിരുന്നത് ഏറ്റവും ലളിതമായ മനസ്സും ലളിതമായ ജീവിതവും സ്നേഹിക്കാനുള്ള താല്പര്യമുള്ള ഒരു മനസ്സും ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് പൗലോസ് മാർ ഗ്രിഗോറിയോസ്. പക്ഷെ അതൊന്നും പുറത്ത് കാണിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. പലപ്പോഴും അദ്ദേഹത്തെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പുറത്ത് പലപ്പോഴും ഒരു ഒരു ഹാർഡ് പേഴ്സണാലിറ്റി ആയിട്ട് പലർക്കും ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും പക്ഷെ അദ്ദേഹം ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നത് കുഞ്ഞുങ്ങളെയാണ് എന്ന് പലപ്പോഴും പല ലേഖനങ്ങളൊന്നും വായിച്ച് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരോടുള്ള അദ്ദേഹത്തിന്റെ വാത്സല്യത്തെ കുറിച്ച് പലരിൽ നിന്നും വ്യക്തിപരമായിട്ട് കേട്ട് മനസ്സിലാക്കുവാൻ തക്കവും നമുക്ക് സാധിച്ചിട്ടുണ്ട്. പ്രകാരമുള്ള ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായിരുന്ന ഒരു വലിയ പേഴ്സണാലിറ്റിയാണ് പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി. ഇത് ഒരു ചെറിയ അറ്റംപ്റ്റ് മാത്രമാണ്. അതായത് പണ്ട് അന്ധന്മാർ ആനയെ കാണാൻ പോയ കഥ പറയുന്നത് പോലെ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയെ അത്ര കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കാനുള്ള ഒരു ഒരു അറ്റംപ്റ്റ് നമുക്ക് നടത്താൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിന്റെ മേഖല എന്ന് പറയുന്നത് സ്പിരിച്വാലിറ്റി മാത്രമല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മേഖല മാത്രമായിരുന്നു. അദ്ദേഹത്തിന്റെ മേഖല പലതായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ തക്കുമ്പോൾ നമുക്ക് സാധിക്കില്ല. അദ്ദേഹത്തെ കുറിച്ച് ഓരോ ആളുകൾ പറഞ്ഞ കോമൻസ് ഒരുപാടുണ്ട്. നല്ല നല്ല അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ കോമൻസ്, ആ കോമൻസ് ഒക്കെ അത് ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ഉപയോഗിക്കാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഇത് ഈ എസ്ഐക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് സഹായകമാകുന്ന രീതിയിൽ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി പറയാം. നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ തക്കവണ്ണമുള്ള ചില പുസ്തകങ്ങളുടെ പേരുകൾ, ഒന്നാമതായിട്ട് മലങ്കര സഭാപിതാക്കന്മാർ വോളിയം 2, അതായത് സാമുപോയി ചന്ദ്രപ്പള്ളി എഴുതിയ പുസ്തകങ്ങളാണ് മലങ്കര സഭാപിതാക്കന്മാർ വോളിയം 2. പൗലോസ് മാർ ഗ്രിഗോറിയോസ് മനുഷ്യനും ചിന്തകനും ഡോക്ടർ കെ എം തരകൻ. പ്രകാശത്തിലേക്ക് ഒരു തീർത്ഥയാത്ര, അത് ജോയിസ് തോട്ടയ്ക്കാരുടെ പുസ്തകമാണ്. ഇത് വളരെ സിമ്പിളായിട്ട് വായിച്ച് മനസ്സിലാക്കാവുന്ന ചില പുസ്തകങ്ങളാണ് ഇത് മൂന്നും. അതുപോലെ തന്നെ ഇത് പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയെ ആധുനിക ലോകം വിളിക്കുന്നത് ഗ്രിഗറി ഓഫ് ഇന്ത്യ എന്നാണ്. ഗ്രിഗറി ഓഫ് ഇന്ത്യയെ കുറിച്ചൊക്കെ നമുക്ക് അദ്ദേഹം തിയോളജിക്കലായിട്ടും ഫിലോസോഫിക്കലായിട്ടും ഒരുപാട് നല്ല എഴുത്തുകൾ ഉണ്ടായിട്ടുള്ള ഒരു ഒരു സോഴ്സ് ആണ് ഗ്രിഗറി ഓഫ് നീസ എന്ന് പറയുന്നത്. ഗ്രിഗറി ഓഫ് നീസായുടെ ഒരു സക്സസർ എന്നുള്ള നിലയിലായിരിക്കണം ലോകം അദ്ദേഹത്തെ ഗ്രിഗറി ഓഫ് ഇന്ത്യ എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിലെ പേര് ഗിയോർഗീസ് എന്നായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തെ വർഗീസ് എന്ന് വിളിച്ചതും പിന്നീട് പോൾ വർഗീസ് ആയതും പൗലോസ് മാർ ഗ്രിഗോറിയോസ് ആയതും എന്ന് നമുക്ക് അനുമാനിക്കാം. പരിമള സിനിമയിൽ അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുണ്ടായിരിക്കണം. എപ്പോഴും ഉണർവുള്ളവൻ എന്ന് പറയുന്ന ആ ഒരു പേരിന് അന്വർത്ഥമാക്കി ജീവിച്ച ഒരു വലിയ ജീവിതത്തിന്റെ ഉടമയായിരുന്നു തിരുമേനി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു കാര്യം ഒരു 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 സ്ട്രക്ചർ ഉണ്ടായിരുന്നു വിചാരിക്കുന്നു. പ്രധാനമായിട്ട് ചിന്തിക്കുന്ന എസ് എഴുതുമ്പോൾ ആ സ്ട്രക്ചറിനെ കുറിച്ച് പ്രധാനമായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാകണം. ആദ്യം ഉണ്ടാകേണ്ട ആ ഇൻട്രൊഡക്ടറി പാർട്ടിൽ തിരുമേനിയെ കുറിച്ചുള്ള ഒരു ടോട്ടൽ ഔട്ട്ലുക്ക് നമുക്ക് അത് അവതരിപ്പിക്കാൻ തക്കുന്ന സാധിക്കും. എന്താണ് ശരിക്കും അങ്ങനെ ഒറ്റ നോട്ടത്തിൽ തിരുമേനി എന്താണ് ഇൻട്രൊഡക്ടറി പാർട്ടിൽ അവതരിപ്പിക്കുക. രണ്ടാമത്തെ ഭാഗത്തിൽ അദ്ദേഹത്തിന്റെ ലൈഫ് ബ്രീഫ് ലൈഫ് സ്റ്റോറി അല്ലെങ്കിൽ ബ്രീഫ് ബയോഗ്രഫി അവതരിപ്പിക്കുക. അതിനുശേഷം അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ ഏതൊക്കെ മേഖലകളിലാണ്, ഞാൻ ഈ പറഞ്ഞത് വളരെ കുറച്ച് മേഖലകൾ, 4, 5, 6 മേഖലകൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ആ നിങ്ങളുടെ വായനയിൽ ഏതെങ്കിലും ഒരു 1-2 മേഖലകൾ കൂടുതലായിട്ട് കണ്ടെത്താൻ തക്കോളം സാധിക്കുന്നുണ്ടെങ്കിൽ ഓരോ മേഖലകളും അവതരിപ്പിക്കുക. പിന്നീട് കൺക്ലൂഷനായിട്ട് ഇമ്പാക്ട് അവതരിപ്പിക്കുന്നതാണ് നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം ജീവിച്ച് പോയതിന്റെ ഇമ്പാക്ട് ഇന്ന് സഭയ്ക്ക് അദ്ദേഹം ജീവിച്ചു പോയ, അല്ലെങ്കിൽ അദ്ദേഹം പ്രവർത്തിച്ചതിന്റെ, അല്ലെങ്കിൽ അദ്ദേഹം ചെയ്ത ആക്ടിവിറ്റീസിന്റെ ഫലമായി ഇന്ന് സഭയിൽ ഉണ്ടായിരിക്കുന്ന ഇമ്പാക്ട് എന്താണ് എന്ന് കൺക്ലൂഷനിൽ അവതരിപ്പിച്ച് എസ്സെ പൂർത്തീകരിപ്പിച്ച് എനിക്ക് തോന്നുന്നു 30 മിനിറ്റിനുള്ളിൽ അത്രയും കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള അവസരമേ നമുക്ക് ലഭിക്കാൻ തക്ക നമുക്കുള്ള ഒരു അവസരമുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. പിന്നെ ചില വർഷങ്ങൾ അത് ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ അദ്ദേഹം വഹിച്ച പൊസിഷൻസിന്റെ പേരുകൾ ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും. കുറച്ച് പുസ്തകങ്ങളുടെ പേരുകൾ എങ്കിലും ഒന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഞാൻ പറയാതെ പോയ ഒരു കാര്യമുണ്ട്, പൗരസ് മഗ്രിമോര സിനിമയെ കുറിച്ച് വന്നിരിക്കുന്ന കോമെന്റ്, ഇമ്പോർട്ടന്റ് പേഴ്സണാലിറ്റീസ് പറഞ്ഞിരിക്കുന്ന കോമെന്റ് അവതരിപ്പിക്കുന്നത് അതും നല്ലതായിരിക്കും. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൂടി ആദ്യം ചെയ്താൽ വലിയ കുഴപ്പമില്ലാത്ത സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് നമുക്ക് ക്രമീകരിക്കാൻ തക്കോളം സാധിക്കും. ഇത് എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞിരിക്കുന്ന ഇൻഫർമേഷൻ എല്ലാം കൂടി ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇത് ആരെങ്കിലും അത് ഒരു എസ്എ ആക്കി കംപ്ലീറ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഇത് ഓഡിയോ ആയിട്ട് എല്ലാവരും കിട്ടുമായിരിക്കും. ഓഡിയോ ആയിട്ട് കിട്ടുന്ന സമയത്ത് ആ കിട്ടുന്ന ആളുകൾ അതിനനുസരിച്ച് ഓരോ പോർഷൻസ് അതിനനുസരിച്ച് പോയിന്റ് ആയിട്ട് ചെയ്ത് 30 മിനിറ്റ് തക്ക എഴുതാൻ തക്കുള്ള മുമ്പ് ഒരു എസ്എ ആയിട്ട് അത് ക്രമീകരിക്കാൻ തക്കോളം സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് ഇന്ന് കേട്ട കാര്യങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് എഴുതാൻ തക്കോളം പോലത്തെ മിക്കവാറും എല്ലാവരും അവർ തന്നെ എഴുതാൻ തക്കോളം സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞ കോഴ്സും കൂടെ പരമാവധി ഉപയോഗിക്കുക. ഏറ്റവും പ്രധാനമായിട്ടും ക്ലാസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇവരുടെ യൂട്യൂബ് മാത്രം കണ്ടാൽ ഓരോ സിനിമയുടെ സിനിമയെ കുറിച്ച് ഒരുപാട് ഷോർട്ട് ഫിലിംസും ഡോക്യുമെന്ററികളും അതുപോലെ സിനിമയിലൂടെ തന്നെ ഒരുപാട് സ്പീച്ചസും സിനിമയെ കുറിച്ച് നടത്തുന്ന മെമ്മോറിയൽ ലെക്ചേഴ്സ് സേം ജോർജസിന്റെയും ശ്രീ എമ്മിന്റെയും ഒക്കെ മെമ്മോറിയൽ ലെക്ചേഴ്സ് യൂട്യൂബിൽ ലഭ്യമാണ്. യൂട്യൂബിലുണ്ട്. അതുപോലെ ഫേസ്ബുക്ക് പേജസിലും ജോയിസ് തോട്ടക്കാട് പോലെയുള്ള ആൾക്കാരുടെ ഫേസ്ബുക്ക് പേജസിൽ അദ്ദേഹത്തിന്റെ റാഡിക്കലായിട്ടുള്ള ഒരുപാട് പഠനങ്ങൾ അല്ലെങ്കിൽ പഠിപ്പിക്കലുകൾ കടന്നു വന്നിട്ടുണ്ട്. അതൊക്കെയും നമുക്ക് ഇതിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പുസ്തകങ്ങൾ, ബ്ലോഗുകൾ, ഒരുപാട് ബ്ലോഗുകൾ ഗ്രിഗറി ഓഫ് ഇന്ത്യ എന്ന് എനിക്ക് ഗ്രിഗറി ഓഫ് ഇന്ത്യ എന്ന പേരിൽ ഒരു ബ്ലോഗ് പേജുണ്ട്. അതുപോലെ തന്നെ പൗലോസ് മാർ ഗ്രിഗോറിയോസ് എന്ന പേരിൽ ഒരു ഒരു പേജ് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. അങ്ങനെ അതാ എന്റെ ഭാഗത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അതുമായി ബന്ധപ്പെട്ട ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാൻ തക്കുമെന്ന് ശ്രമിക്കാം. അതെല്ലാം കൂടെ ചേർത്ത് വെച്ചു കൊണ്ടാൽ 30 മിനിറ്റ് എടുത്ത് ചേർക്കാൻ പറ്റുമോന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അത് സാക്ഷികളായിട്ട് ചെയ്യാൻ തക്കുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകട്ടെ. എസ്എ കോമ്പറ്റീഷന് എന്റെ ഭാഗത്തുനിന്നുള്ള എല്ലാ ആശംസകളും നേർത്തുകൊണ്ട് അവസരം തന്ന എല്ലാവർക്കുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവത്തിനെതിരേക്ക്
താങ്ക് യു വെരി മച്ച് അച്ഛൻ. അച്ഛന് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും വിശാലമായ ഒരു വിഷയം എല്ലാവർക്കും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അത് മനസ്സിലാകാത്ത സ്വർണം വളരെ ഭംഗിയായിട്ട് അച്ഛന് അവതരിപ്പിച്ചു. അച്ഛനോട് പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു. പുറപ്പെട്ട അച്ഛൻ ധാരാളം കാര്യങ്ങളിലൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. MMVSന്റെ കഴിഞ്ഞ വർഷം നോർത്ത് ഈസ്റ്റ് ഡയോസിന്റെ മെയിൻ സ്പീക്കർ ആയിരുന്നു അച്ഛന്. അത് പ്രത്യേകമായിട്ട് ഓർക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ ക്ലാസ് അച്ഛൻ വളരെ അനുഗ്രഹീതമായിട്ട് എടുത്തു തന്നതിൽ പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു. അച്ഛന് ഈ 1 മണിക്കൂർ പറയണമെങ്കിൽ എനിക്കറിയാം എത്രയോ ദിവസങ്ങളിരുന്ന് പ്രിപ്പയർ ചെയ്തിട്ടാണ് അച്ഛന് 1 മണിക്കൂർ ക്ലാസ്സിലെത്താനായിട്ട് സാധിച്ചത്. വളരെ ഒത്തിരി അച്ഛൻ അതിന് പുറകിൽ പെയിൻ എടുത്തിട്ടുണ്ടെന്ന് അറിയാം. അച്ഛനെടുത്തതുപോലെ തന്നെ ഇനി ഞങ്ങളും എടുക്കണം. എന്നാലേ അച്ഛൻ 1 മണിക്കൂർ കൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ 1.5 മണിക്കൂറിൽ എഴുതി പിടിപ്പിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്. അപ്പം അത് ഭംഗിയായിട്ട് നിർവഹിക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതൊന്ന് ഒരു കൃത്യമായിട്ടൊരു ഓർഡറിലാക്കി സിസ്റ്റമാറ്റിക് ആയിട്ട് അരമണിക്കൂർ കൊണ്ട് നല്ല രീതിയിൽ അവതരിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഈ എസ്സേ കോമ്പറ്റീഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തിമിനെ പറ്റി എഴുതാൻ അരമണിക്കൂർ പോരാ, ഒരു മണിക്കൂർ പോരാ, ഒരു ദിവസം പോരാ, ഒരു വർഷം പോരാ. അതുപോലെ ധാരാളം കാര്യങ്ങൾ എഴുതാനായിട്ടുണ്ട്. എങ്കിൽ പോലും നമ്മൾ തിരുമേനിയെ പറ്റി വളരെ അടിസ്ഥാനപരമായിട്ടെങ്കിലും ഒന്ന് പരിചയപ്പെട്ട് മനസ്സിലാക്കി ആ കാര്യങ്ങളൊന്ന് പേപ്പറിൽ പകർത്തി വയ്ക്കാനായിട്ടാണ് ശ്രമിക്കേണ്ടത്. അതുകൊണ്ട് പരിമിതികൾ ധാരാളം ഉണ്ടെന്നറിയാം, എന്നിരുന്നാൽ പോലും നിങ്ങളത് മനസ്സിലാക്കി ആ രീതിയിൽ ആ വിഷയത്തെ സമീപിക്കണമെന്ന് ഉറപ്പിക്കുന്നു. വളരെ അനുഗ്രഹീതമായിട്ട് ഇക്കാര്യങ്ങൾ അച്ഛൻ വീണ്ടും അച്ഛന്റെ സഹായം നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അച്ഛന് കിട്ടുന്ന ലിങ്കുകള് അച്ഛന് പ്രിപ്പയർ ചെയ്ത മെറ്റീരിയൽസില് നമുക്ക് അയച്ചു തരാവുന്ന കാര്യങ്ങളൊക്കെ അച്ഛൻ അയച്ചു തരും. അങ്ങനെ അച്ഛൻ സഹായവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അച്ഛന്റെ തുടർന്നുള്ള സഹായങ്ങൾ MMVS മറ്റു പല മേഖലകളിലും ഉണ്ടാകണം. അച്ഛനോടുള്ള പ്രത്യേകിച്ചുള്ള നന്ദിയും സ്നേഹവും സൗത്ത് വെസ്റ്റ് ഡയോസിസ് MMVSന്റെ പേരിൽ പ്രത്യേകമായിട്ട് അറിയിക്കുകയും ചെയ്യും. ഈ ക്ലാസ് സംബന്ധിച്ച് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ മുമ്പിലുള്ള ഒരു വലിയ ദൗത്യമാണ്, എങ്കിലും നിങ്ങളത് ഭംഗിയായിട്ട് പ്രിപ്പയർ ചെയ്ത് നല്ല രീതിയിൽ ചെയ്യും. എല്ലാ യൂണിറ്റുകളിൽ നിന്നും നല്ല പാർട്ടിസിപ്പേഷൻ ഉണ്ടാകും എന്നും പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവരോടുമുള്ള നന്ദി സ്നേഹം അറിയിക്കും. എന്തെങ്കിലും അനൗൺസ്മെന്റുകൾ ഉണ്ടെങ്കിൽ രൂപ ചെയ്തു.
അടുത്ത ആഴ്ച നമുക്ക് ബുധനും വ്യാഴവും ഷെഡ്യൂൾഡ് പതിവ് പോലെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, ബൈബിൾ ക്ലാസ്. പിന്നെ ജോബി അച്ഛൻ, ഞാൻ അച്ഛനെ ഈ റിക്വസ്റ്റുമായിട്ട് ഞാൻ വിളിച്ചപ്പോൾ തന്നെ അച്ഛൻ വളരെ ഒപ്പം തന്നെ എടുക്കാമെന്നുള്ള ഒരു സമ്മതം തരികയും അച്ഛൻ വളരെ ഭംഗിയായിട്ട് ക്ലാസ് എടുക്കുകയും ചെയ്തു. ഇപ്പം എസ് എഴുതുന്ന ഒരാൾ ഇപ്പം തീരുമാനം എടുക്കാത്ത കുറെ പേരുണ്ടായിരിക്കും. ഇപ്പൊ ഇനി ക്ലാസ് കേട്ടതിന് ശേഷം തീർച്ചയായിട്ടും എസ് എഴുതാനുള്ള ഒരു താല്പര്യം എല്ലാവർക്കും ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അച്ഛൻ വളരെ ഭംഗിയായിട്ട് ആ തിരുമേനിയുടെ ജീവിതം, പിന്നെ പല മേഖലകളിലുള്ള സംഭാവനകൾ, ഒത്തിരി റെഫറൻസ് ബുക്ക്, ഇതൊക്കെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ അച്ഛൻ വളരെ ഭംഗിയായിട്ടാണ് നമുക്ക് ക്ലാസ് എടുത്തത്. അപ്പൊ എസ്സേക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഇനിയും ഈ ക്ലാസ് കേട്ടതിന് ശേഷം പ്രിപ്പയർ ചെയ്യാൻ പോകുന്നവർക്കും എല്ലാം വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. അപ്പൊ നമുക്ക് നല്ല പാർട്ടിസിപ്പേഷൻ ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിസിജോർ അച്ഛൻ ഓൾറെഡി നന്ദി പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരിക്കൽ കൂടി ജോബി അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. വേറെ പ്രത്യേകിച്ച് അനൗൺസ്മെന്റ് ഒന്നും ഇല്ല. അടുത്ത ആഴ്ച പതിവുപോലെ ക്ലാസ് ഉണ്ടായിരിക്കും. എസ് എ കോമ്പറ്റീഷന്റെ ഡെഡ് ലൈൻ March 15. എല്ലാവരും ആ സമയത്തേക്ക് രജിസ്ട്രേഷൻ ഫോം ഫില്ല് ചെയ്ത് എല്ലാ യുഎസ് സെക്രട്ടറിമാരും അയക്കണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു. വേറെ ഒന്നും ഇല്ല സാർ, നമുക്ക് പ്രാർത്ഥിക്കാം.
ജോബി ഒന്ന് കൺക്ലൂഷൻ ഒരു പ്രയർ നടത്തിയാട്ടെ.
സ്തോത്രം സ്തോത്രം കർത്താവേ, സ്തോത്രം എന്റെ കർത്താവേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക്
സ്തുതി. ആയിരങ്ങളുടെ ആയിരങ്ങളും അടവുകൂടാതെ നിനക്ക് സ്തുതി.
നമസ്കാരങ്ങൾ യാചനകൾ നൽകുന്നവനേ,
ഞങ്ങളുടെ നമസ്കാരം കേട്ട് യാചനകൾ നൽകിയിടണമേ.
നടക്കമൃദയമായ കർത്താവ്, അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ധ്യാസമയത്തിനായതിനെ സ്തുതിക്കുന്നു. അവിടുന്ന് ഈ ലോകത്തിലേക്ക് കൽപ്പിച്ചാക്കിയ ഞങ്ങളുടെ പൂർവ്വപിതാവായ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയെ ഓർക്കുവാനും അദ്ദേഹത്തിന്റെ സംഭാവനകളെ ഒരു നിമിഷം മനസ്സിലേക്ക് സ്വീകരിക്കുവാനും ഇടയാക്കിയതിനായതിനെ സ്തുതിക്കുന്നു. ദൈവം നമ്പുരാനെ, ഇത് കേവലം ഒരു പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം ഒതുങ്ങാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ നയിച്ചു കടന്നുപോയ ആ വലിയ പിതാവിനെ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മനസ്സിലാക്കുവാനുള്ള ഒരു ശ്രമമായിട്ട് കാണുവാൻ എല്ലാവരെയും ഇടയാക്കുമാറാകണമേ. ആ പിതാവിന്റെ പ്രാർത്ഥനകൾ ഞങ്ങളുടെ ജീവിതത്തിന് കോട്ടയായി തീരുമാറാകണമേ. തിരുവനന്തപുരം മർത്തമ്പുരയും സമാജത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെ ഓടുന്നു വാഴ്ത്തണമേ. നേതൃത്വം കൊടുക്കുന്ന പിസി ജോർജിനെയും എല്ലാ പ്രവർത്തകരെയും തിരുവമ്പാകെ സമർപ്പിക്കുന്നു. തിരുവനന്തപുരനെ പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനും അതുവഴി മറ്റുള്ളവർക്ക് പ്രകാശമായി തീരുവാനും പ്രവർത്തകരെ ഓരോരുത്തരെയും കൂടുതൽ സഹായിക്കുമാറാകണമേ. തിരുവനന്തപുരനെ പുതിയ തലമുറയ്ക്ക് മാതൃകയാകുന്ന രീതിയിൽ ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും പ്രവർത്തനം ഓരോരുത്തരെയും സഹായിക്കുമാറാകണമേ. പ്രവർത്തനങ്ങളൊക്കെയും ദൈവമേ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാണ്ടക്കോണം ആയി തീരുവാണ്ടക്കോണം കൃപയുള്ളവരാകണം. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതൃ നിന്റെ പരിശുദ്ധ രൂഹായിരിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. ഞങ്ങളെ കാത്തുകൊള്ളണമേ. രക്ഷിതാവായ
ശുദ്ധമുള്ള റൂഹാ ശുദ്ധമുള്ളതിന്റെ കുടിയിരിപ്പിന്റെ ഭവനങ്ങളായി ഞങ്ങളെ ചമച്ചുകൊള്ളാണ്. നോക്കിലും കാലൊക്കെ ഇല്ലാ സോനെ തന്നെ നിന്റെ ദൈവത്തിന്റെ ഇറയും കഴിഞ്ഞ് ഞങ്ങളെ മറച്ചുകൊള്ളണം. ആമേ. മറിച്ചുമോർപ്പ് ദ്രോത്ര പരിശുദ്ധാത്മാവാം ദൈവമയോട് ദേശം സർവവാസം കൂട്ടായ്മ ഞങ്ങളെല്ലാവരുടെ മേലും സദാവർത്തിച്ചിരിക്കുമാറാകണമേ. ആമേ.
Thank you. Good night.
Thank you. Good night. Good night.